നാമത്തിൽ വന്നവനും പ്രവാനിപ്പിക്കുന്നവനും വാഴ്ത്തപ്പെട്ടവനാകുന്നു. വരുമ്പോൾ സ്തുതിയെ ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ഭഗവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തതിനും നീ പരിശുദ്ധനാകുന്നു. നിങ്ങൾ പരിശുദ്ധപ്പെട്ടവനെ ഞങ്ങളോട് തന്നെ ചെയ്യണം. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു. നിങ്ങൾക്കൊരു രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനെ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തതിന് നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളോട് കർണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളോട് കർണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കർണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരങ്ങളും ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളോട് കർണ ചെയ്യണമേ. ദൈവമേ നിനക്കു സ്തുതി. സൃഷ്ടാവേ നിനക്കു സ്തുതി. പാപികളായ നിന്റെ അടിയാരോട് കരുണയെ നിമിച്ച് രാജാവേ നിനക്കു സ്തുതി. ഭരിക്കുമോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിലനിരുന്നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരാണമേ. നിന്റെ ഒരു വിഷം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം മീൻ ഞങ്ങൾക്ക് വരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെ അദൃഷ്ടൻ ഞങ്ങളെ രക്ഷപ്പെടണമേ. തുടർന്നാൽ രാജ്യശക്തി മഹത്വനേക്കുന്നതിനുള്ളതാകുന്നു. ആമീൻ. കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് എന്നോടുകൂടെ നിസ്സുകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ തരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിയെ വാഴ്ത്തപ്പെട്ടവനാണ്. പരിശുദ്ധ നിവർത്തം അറിയമേ തമ്പുരാന്റെ അമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണ സമയത്ത് ദൈവനമ്പുരാനമ്മയെ അപേക്ഷിച്ചു കൊള്ളണമേ. ആമീൻ. ഭാരക്കുമോർ ഞങ്ങളെ അളവൂടാതെ സ്നേഹിക്കുകയും നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ വഹിക്കുകയും ചെയ്യും. ഞങ്ങളെ വഴി നടത്തുന്ന സ്വർഗീയ പിതാവ്, അനുഗ്രഹീതമായ ഒരു ദിവസത്തിന്റെ സന്ധ്യാനേരം വീണ്ടും തിരുവുമ്പാകെ കൂടി വരുവാൻ ഞങ്ങൾക്കിടയാക്കി ഇതിനെ ഓർത്ത് സ്തുതിക്കും. നിന്റെ കൃപയാൽ ഇന്നത്തെ കൂട്ടായ്മയിൽ ദൈവ സാന്നിധ്യം ഉണ്ടാകണം. ദൈവമേ ദേശത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ ദേശങ്ങളിൽ ഇരുന്നു കൊണ്ട് ഞങ്ങൾ ഒന്നിച്ചേർന്ന് ദൈവനാമത്തിന് വേണ്ടി ദൈവവചനം ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ശക്തി ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഞങ്ങളുടെ ശരീരം മനസ്സും ആത്മാവെല്ലാം ദൈവസന്നിധിയിൽ അർപ്പിക്കും. ഉദ്ധാനം ചെയ്ത യേശു ക്രിസ്തുവിന്റെ തിരുസാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ നീ ഞങ്ങളോട് എപ്പോഴും ഒപ്പം എപ്പോഴും ഉണ്ടെന്നുള്ള ബോധ്യം ഞങ്ങൾക്ക് നൽകണം. അതനുസരിച്ച് മാത്രം ഞങ്ങളുടെ ചിന്തകളും പ്രവർത്തനങ്ങളുമായി തീരാൻ സഹായിക്കണം. ഞങ്ങളുടെ വാക്കുകളൊക്കെയും ഒപ്പിനാൽ രുചിപ്പെടുത്തിയതായി തീരാണ്. ദൈവമായ കർത്താവേ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണം. ഇനി ക്ലാസ്സിൽ സംബന്ധിക്കുന്നവര് അനേക മാനസിക പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരും ശാരീരിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരും ആത്മീയമായി മന്ദതയിലും ഉദാസീനതയിലും തകർച്ചയിലും ഒക്കെ ആയിരിക്കുന്നവരുമുണ്ട്. ദൈവകരണ കർത്താവ് എല്ലാവരോടും കൂടെ പറയണമേ. ഞങ്ങളുടെ തണുത്തുപോയ ആത്മീയ ജീവനെ അവിടുന്ന് പുനരുദ്ധാനം ചെയ്ത് ശക്തിപ്പെടുത്തണം. എല്ലാ ബലത്താലും അനുഗ്രഹത്താലും ഞങ്ങൾ നിറയ്ക്കണം. യഹോവയെ കാത്തിരിക്കുന്നവന് ശക്തിയെ പുതുക്കും. ചെറുകടിച്ചു കയറുമെന്നും യഹോവയിൽ ആശ്രയിക്കുന്നവൻ കുലുങ്ങാതെ എന്നേക്കും നിൽക്കുന്ന സിയോൻ പർവ്വതം പോലെയാകുന്നുവെന്നും തിരുവചനത്താൽ ഞങ്ങളെല്ലാവരെയും നിറയ്ക്കണം. ഇന്ന് ഈ കൂടി വരവിൽ സംബന്ധിക്കുന്നുള്ളവരും അനുഗ്രഹിക്കപ്പെടുകയാണ്. വിഎസിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും പ്രവർത്തകരെയും വാഴ്ത്തി വിശദീകരിക്കണം. ഞങ്ങളെല്ലാവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധ റൂഹായിക്കുമെന്ന് സ്തുതിയും സ്തോത്രവും സമർപ്പിക്കുവാനായിട്ട് തന്നെ. ശ്രീയേക ദൈവത്തിന്റെ ധനതിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ബഹുമാന്യരെ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് അവൻ സത്യമായിട്ടും ഉയർത്തെഴുന്നേറ്റ് നമുക്ക് ആ ഒരു വലിയ പ്രത്യാശ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വാങ്ങിപ്പോയവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയെ പറ്റിയുള്ള അന്നാമയും ഭാസ്കം എന്നുള്ളത് എന്ന പുസ്തകത്തിൽ നിന്ന് ഏകദേശം പകുതി ഭാഗങ്ങൾ നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടത് ഒരുവൻ മരണകരമല്ലാത്ത പാപം ചെയ്യുന്നത് കണ്ടാൽ സഹോദരൻ അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്നൊരു പരാമർശം നമ്മൾ കണ്ടു. അതുകൊണ്ട് നമ്മുടെ വാങ്ങിപ്പോയവരും അവരുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. യോഹന്നാൻ 5-ാം അധ്യായം 1 യോഹന്നാൻ 5-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ മരണകരമല്ലാത്ത പാപം ചെയ്യുന്നത് കണ്ടാൽ സഹോദരൻ അവന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നും ഇയോബ് പ്രാർത്ഥിച്ചതായിട്ടും അനേകരങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതായിട്ടും അവർക്ക് പാപവിമോചനവും ആത്മീയ രക്ഷയും രോഗശാന്തിയും ഒക്കെ മറ്റുള്ളവരുടെ പ്രാർത്ഥന കൊണ്ട് ലഭ്യമായതായിട്ടും ഒക്കെ നമ്മൾ കണ്ടു. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു സംശയം ഒരു ചോദ്യം എനിക്ക് ലഭിച്ചിരുന്നു. എന്താണ് ഈ മരണകരമായ പാപവും മരണകരമല്ലാത്ത പാപവും എന്നുള്ളതൊന്ന് വ്യക്തമാക്കി തരാമോ എന്ന് ചോദിച്ചായിരുന്നു ഒരു ചോദ്യം ഉണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ അറിവിലേക്കും കൂടി ഒന്ന് പരാമർശിക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. ഈ മരണകരമായ 7 പാപങ്ങളെന്ന് പറഞ്ഞ് നമ്മൾ മോർട്ടൽ സിൻസ് ഓർ ഡെഡ്ലി സിൻസ് 7 ഡെഡ്ലി സിൻസ് ഓർ മോർട്ടൽ സിൻസ് അല്ലെങ്കിൽ സിൻസ് കോസ് ടു ഡെത്ത്, ഇത് കൺഫസ് ചെയ്യേണ്ടതായ പാപങ്ങളാണ്. അതിൻ്റെ ഒരു വിശദീകരണം നമ്മുടെ ഈ നിങ്ങളുടെ കുർബാനക്രമത്തിൽ കുംഭസാരക്രമം എടുക്കുന്ന സമയത്ത് കുർബാന ക്രമങ്ങളെല്ലാം കഴിഞ്ഞ് പ്രത്യേക പാട്ടുകളെല്ലാം കഴിഞ്ഞിട്ട് അതിൻ്റെ അനുബന്ധം 9-ാമത് അനുബന്ധം 9th അപ്പൻഡിക്സ് ഉണ്ട്. അതിനകത്ത് കുംഭസാരത്തിൻ്റെ ക്രമങ്ങളാണ്, അതിനകത്ത് ധാരാളം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. സ്വയപരിശോധന, അനുതാപം, പ്രതിജ്ഞ, ഏറ്റുമുറച്ചിൽ, പാപമോചനം, വിശുദ്ധ കുർബാനാനുഭവം, പ്രായശ്ചിത്തങ്ങൾ, ഇത്രയും ചേരുന്ന 7 കാര്യങ്ങൾ ചേരുന്നതാണ് കുംഭസാരമെന്നും കുംഭസാരത്തിന് മുമ്പുള്ള 2-3 പ്രാർത്ഥനകളും പിന്നെ പട്ടക്കാരന് മുമ്പാകെയുള്ള കുംഭസാരവും ആ സമയത്ത് പ്രാർത്ഥിക്കേണ്ട മൗദ്യോനുസ പ്രാർത്ഥനകൾ, കുംഭസാരത്തിൽ ഏറ്റുപറയേണ്ട ഞാൻ പിഴയാളി എന്നുള്ള ഭാഗവും പാപങ്ങളുടെ പട്ടികയും, അതിനുശേഷം ഒരു അപേക്ഷയും, പാപങ്ങളെപ്പറ്റിയുള്ള ബോധ്യം കിട്ടാനായിട്ട് അതിൻ്റെ ഒരു വിശദീകരണമായിട്ട് 3-ാമതായിട്ട് അതിൻ്റെ ഒരു സബ്ടൈറ്റിൽ കൊടുത്തിട്ട് 3 എന്ന് കൊടുത്തിട്ട് അതിൻ്റെ താഴെ വരുന്ന 10 കാര്യങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ട്. അതിനകത്തൊന്ന് വിശുദ്ധ സഭയുടെ 7 കൽപ്പനകൾ ഏതൊക്കെയാണ്, 2 കാരുണ്യപ്രവൃത്തികളാണ്, ആ കാരുണ്യപ്രവൃത്തികൾ 2 സബ്ടൈറ്റിൽ കൊടുത്തിട്ടുണ്ട്, ശാരീരികമെന്നും ആത്മീയമെന്നും 14 കാര്യങ്ങളായിട്ട് 2 തിരിച്ച് 7-7 വീതം തിരിച്ചിട്ടുണ്ട്. പിന്നെ 3-ാമതായി അതിൻ്റെ മൗലിക സുഹൃതങ്ങൾ ഏതൊക്കെയാണ്, 4-ാമതായി 10 പഴയ നിയമ കൽപ്പനകൾ അതിൻ്റെ റെഫറൻസ് ചെയ്ത്, പിന്നെ 5-ാമതായിട്ട് 10 കൽപ്പനകളുടെ സാരാംശം കർത്താവ് 2 കൽപ്പനകളായിട്ട് നൽകിയത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ നിന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് 6-ാമത് എഴുതിയിരിക്കുന്ന മരണകരമായ 7 പാപങ്ങൾ എന്നുള്ളതാണ്. 7-ാമതായിട്ട് 7 ജീവപ്രദമായ സൽഗുണങ്ങൾ, 8-ാമത് പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങൾ, 9-ാമത് പ്രതികാരത്തിനായി സ്വർഗത്തോട് നിലവിളിക്കുന്ന പാപങ്ങൾ, 10 അവരനെ ദൂഷ്യത്തിലേക്ക് നയിച്ച് തന്നെത്താൻ പാപത്തിൽ പതിക്കുന്നതിന് മുഖാന്തരമായ പാപങ്ങൾ. അതിനകത്ത് 6-ാമത്തെ ഹെഡിങ്ങിൽ കൊടുത്തിരിക്കുന്നതാണ് മരണകരമായ 7 പാപങ്ങൾ എന്നുള്ളത്. ഇവിടെ കൃത്യമായി അത് കുർബാനക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. നമ്മൾ പലപ്പോഴും ഇത് ആരെങ്കിലും ഒരാളുടെ മാത്രം ഒരു കാര്യമല്ല, നമ്മളെല്ലാവരും അത് പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. കുറച്ചു പേരെങ്കിലുമൊക്കെ ശ്രദ്ധിക്കുമായിരിക്കാം, കുറച്ച് എനിക്കൊന്ന് കൂടുതൽ ആൾക്കാരും അത് ഒന്ന് ശ്രദ്ധിക്കാറില്ല. നമ്മൾ ആകെ അതിനകത്തൊന്ന് വായിക്കുന്നത് ഈ പാപങ്ങളുടെ പട്ടികയൊക്കെ ഒന്ന് നോക്കും, ഔദ്യോഗിക പ്രാർത്ഥനയൊക്കെ ഒന്ന് നോക്കും. ഇത്രയും കൊണ്ട് ബസ് നമ്മളത് കഴിഞ്ഞു, പിന്നെ അങ്ങനെ പെട്ടെന്ന് പേരിന് മാത്രമൊക്കെ ഒന്ന് ചെയ്തു അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ ഈ സമയമുള്ളവര് ഈ കാര്യങ്ങൾ ഒരു 10-15 മിനിറ്റ് എടുക്കത്തേ ഉള്ളൂ ഒന്ന് വായിച്ചു നോക്കാനായിട്ട്. നിങ്ങൾ 9-ാമത്തെ അനുബന്ധം വിശുദ്ധ കുർബാന പേജ് നമ്പർ പലതായിരിക്കാം. എൻ്റെ കയ്യിലുള്ള വിശുദ്ധ കുർബാനക്രമത്തിലെ പേജ് നമ്പർ 245 ആണ്, 245-ാമത്തെ പേജാണ്. ഇത് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് 2011 ജൂലൈയിൽ പ്രസിദ്ധീകരിച്ച കുർബാനക്രമത്തിൽ. അതിനോട് അടുത്ത പേജുകളൊക്കെ ആയിരിക്കും. അതിനകത്ത് 6-ാമത് പറയുന്നത് ഇതാണ്, എന്താണ് മരണകരമായ 7 പാപങ്ങൾ എന്ന് പറയുന്നുണ്ട്. മരണകരമായ 7 പാപങ്ങൾ ഇവിടെ പട്ടിക നൽകിയിരിക്കുന്ന നിഗളം, നമ്മൾ പലപ്പോഴും വിചാരിക്കും ഈ മരണകരമായ പാപങ്ങൾ എന്നൊക്കെ പറഞ്ഞ ആരെയും കുത്തിക്കൊല്ലുക അല്ലെങ്കിൽ കള്ളടിച്ചിട്ട് ഓടെ കിടക്കുക ഇങ്ങനെയൊക്കെയുള്ള സംഭവമാണ് മരണകരമായ പാപങ്ങളെന്ന് നമ്മുടെ ഒരു പൊതുധാരണ. അത് കേൾക്കുമ്പോൾ അത്രയും വലിയ പാപം അല്ലെ, വ്യഭിചാരത്തിന് പോകും, അതൊക്കെ ഏറ്റവും വലിയ പാപങ്ങളെന്നുള്ള ഒരു ധാരണയാണ്. എന്നാൽ അതിനെല്ലാം അതൊന്നും പ്രത്യേകം ഇവിടെ പേര് പറയുന്നില്ല. പക്ഷെ അതിൻ്റെ എല്ലാം റൂട്ട് കോസ് ആയിട്ടിരിക്കുന്ന കുറച്ച് 7 കാര്യങ്ങളാണ്. നമ്മൾ നിസ്സാരമെന്ന് കരുതുന്ന 7 കാര്യങ്ങളാണ് മരണകരമായ 7 പാപങ്ങളായിട്ട് സഭ നമുക്ക് കൽപ്പിച്ച് വിശുദ്ധ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം എന്തൊക്കെയാണ്. അതൊന്ന് നിഗളമാണ്, നിഗളം, പ്രൈഡ്. നിങ്ങൾക്കറിയാം നമ്മൾ മാലാഖമാര് ആദ്യം മാലാഖമാരെയായിരുന്നു ഇതിനെ സൃഷ്ടിച്ചതെന്നും നവരത്നങ്ങൾ കൊണ്ടാണ് അവരെ സൃഷ്ടിച്ചതെന്നൊക്കെ ലൂസിഫർ എന്നായിരുന്നു പേരെന്ന് അത് വെട്ടേറ്റ് താഴെ സ്കെയിൽ 28-ാം അധ്യായത്തിൽ നിന്നും യെശയ്യാവ് 14-ാം അധ്യായത്തിൽ നിന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതാ ആദ്യത്തെ പാപം നിഗളം. പിന്നീട് അത്യാഗ്രഹം, ബഹളം എന്നുള്ളത് പ്രൈഡാണ്, അത്യാഗ്രഹം എന്നുള്ളത് ഗ്രീഡാണ്, അടുത്തത് മോഹം ലസ്റ്റാണ് മോഹം, അടുത്തത് കോപം റാത്താണ് കോപം, പിന്നീട് അടുത്തത് അതിഭക്ഷണം അത് ഗ്ലട്ടണിയാണ് അതിഭക്ഷണം, അസൂയ എൻവിയാണ് അസൂയ, അലസത അലസത നമ്മൾ നിസാരമെന്ന് കരുതുന്ന ഒരു ഭാവമാണ് അലസത, സ്ലോത്ത് എന്ന് പറയുന്നത് ചുമ്മാ സ്ലോത്ത് ഇസ് നോട്ട് എ മിയർ ലേസിനെസ്, ചുമ്മാ ഒരു ഉദാ ഇങ്ങനെ വെറുതെ ഒന്നിരിക്കുന്ന ഒരു കാര്യമല്ല, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരിക്കുക, ഉദാസീനത, യഹോവയുടെ പ്രവൃത്തി ഉദാസീനതയോടെ ചെയ്യുന്നതിന് ശപിക്കപ്പെട്ടവെന്ന് പറയുന്നുണ്ട് യിരമ്യ പ്രവചനം 48-ാം അധ്യായത്തിൽ. അപ്പൊ ഇതെല്ലാം നമ്മൾ നോക്കുമ്പോൾ നിസാരമെന്ന് നമുക്ക് തോന്നാം, ഇതെല്ലാം പക്ഷെ മരണകരമായ പാപങ്ങളാണെന്നാണ് തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നത്. നിഗളം, അത്യാഗ്രഹം, മോഹം, കോപം, അതിഭക്ഷണം, അസൂയ, അലസത, നമ്മുടെ ആത്മാവിനെ കെടുത്തുന്ന എല്ലാ പാപങ്ങളും ഇതിൽ നിന്നുണ്ടാകുന്നതാണ്. കൊലപാതകം ഉണ്ടാകുന്നതിന് ഒരു കാരണം ഇതിലേതെങ്കിലും ആകാം, നിഗളമാകാം, അത്യാഗ്രഹമാകാം, മോഹമാകാം, കോപമാകാം, മദ്യപാനത്തിന് ഒരു കാരണം അതിഭക്ഷണമാകാം, അല്ലെങ്കിൽ അതിനോടുള്ള ആഗ്രഹം ആകാം, അല്ലെങ്കിൽ അലസതയാകാം, അങ്ങനെ വ്യഭിചാരത്തിനുള്ള കോസ് റൂട്ട് കോസുകളല്ല, എല്ലാ പാപത്തിനുമുള്ള റൂട്ട് കോസുകളല്ല ഈ ഏഴ് കാര്യങ്ങൾ കിടപ്പുണ്ട്. അതുകൊണ്ട് ഈ ഏഴ് കാര്യങ്ങൾ വെറും നിസ്സാരമെന്ന് കരുതി നിങ്ങൾ തള്ളിക്കളയരുത്. ഇനിയും മുതൽ കുമ്പസാരിക്കുന്ന സമയത്ത് ഏതായാലും കുമ്പസാരത്തിന് നമുക്കൊരു കാര്യങ്ങളൊന്നും മനസ്സിലാക്കി കിട്ടുന്നത് നല്ലതാണല്ലോ, അങ്ങനെ ഒരു കാര്യമായിട്ടെടുക്കും. കുമ്പസാരം എന്നുള്ള ക്ലാസ് നമുക്ക് എടുക്കാൻ സാധിക്കുമെന്ന് എനിക്ക് അത് ആദ്യത്തെ എട്ടണത്തിൽ വരുന്നതാണെങ്കിൽ നമുക്കതെടുക്കാം, ഇല്ല എങ്കിൽ നമുക്ക് പിന്നീട് നോക്കാനായിട്ട് പറ്റുള്ളൂ. കുമ്പസാരം 11-ാമത്തെ ചാപ്റ്റർ ആയതുകൊണ്ട് ഇപ്രാവശ്യം നമുക്ക് സാധിക്കുമെന്ന് തോന്നുന്നില്ല, ഞാൻ നോക്കട്ടെ, സാധിക്കുമെങ്കിൽ നമുക്ക് എടുക്കാം. നേരത്തെ ഞാൻ എടുത്തിട്ടുള്ളതാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് വേണമെങ്കിൽ ഒരു ക്ലാസ്സിൽ നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പൊ ഈ നിഗളം, അത്യാഗ്രഹം, മോഹം, കോപം, അതിഭക്ഷണം, അസൂയ, അലസത, ഇങ്ങനെയുള്ള ഏഴ് കാര്യങ്ങൾ നിസ്സാരമെന്ന് നമ്മൾ കരുതും. പക്ഷെ എല്ലാ പാപങ്ങൾക്കും ആത്മാവിനെ കെടുത്തുന്ന, ഇത് നമ്മള് കുമ്പസാരിക്കേണ്ടതായ പാപങ്ങളാണ്, മരണകരമായ പാപങ്ങൾ പറയാൻ കാര്യം. ഇത് കുമ്പസാരിച്ചില്ലെങ്കിൽ നമുക്ക് രക്ഷയില്ല. നമ്മളിത് കുമ്പസാരിക്കാതെ മരിച്ചുപോയി കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മറ്റുള്ളവർ പ്രാർത്ഥിച്ചിട്ടൊന്നും രക്ഷയില്ലെന്നുള്ളത് കൊണ്ടാണ് ഇതിനെ മരണകരമായ പാപങ്ങളെന്ന് പറയുന്നത്. ഇതെല്ലാം ഉണ്ടാകുന്നത് നമ്മുടെ ഉള്ളിൽ നിന്നാണെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റാരെങ്കിലും നമ്മളെ ക്ഷേമിച്ചിട്ടോ ഒന്നും ചെയ്യുന്ന കാര്യങ്ങളല്ല, സ്വയം നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ തിരിച്ചറിയുകയും സ്വയം അതിന്റെ മേൽ വിജയം പ്രാപിക്കുകയും ചെയ്യുക എന്നുള്ളത് നമുക്ക് ആവശ്യം തന്നെയാണ്. ഇത് കുമ്പസാരം ഇതിനെപ്പറ്റി നടത്താനായിട്ട് നമുക്ക് സാധിക്കണമെന്നുള്ളത് ഓർപ്പിക്കുകയാണ്. ഇതാണ് മരണകരമായ ഏഴ് പാപങ്ങളെ പറ്റി പറഞ്ഞിരിക്കുന്നത്. മറ്റ് പാപങ്ങൾ പരിശുദ്ധാത്മാവിന് വിരോധമായ പാപങ്ങൾ, പ്രതികാരത്തിനായി സ്വർഗത്തോട് നിലവിളിക്കുന്ന പാപങ്ങൾ, അവരനെ ദൂഷ്യത്തിലേക്ക് നയിച്ച് കണ്ടെത്താൻ പാപത്തിൽ പതിക്കുന്ന മുഖാന്തരമായ പാപങ്ങൾ, ഇതെല്ലാം വിശദമായിട്ട് കുർബാനക്രമത്തിൽ തന്നെ എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് കുർബാനക്രമം ഒന്ന് തുറന്ന് നിങ്ങൾ സേവ് ചെയ്ത് അടുത്ത ദിവസം അതിനെപ്പറ്റി നോക്കുകയും കൂടെ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്ന് ഓർപ്പിക്കുന്നു. അപ്പോൾ മരണകരമല്ലാത്ത പാപം ചെയ്യുന്നത് കണ്ടാൽ സഹോദരൻ അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കത് സാധിക്കണമെന്നുള്ളതാണ്, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടും സാധിക്കണം. പക്ഷെ ഈ കാര്യങ്ങളൊക്കെ അവനിൽ നിന്ന് തന്നെ ഉണ്ടാകുന്നതായത് അവനവൻ തന്നെ കുമ്പസാരിക്കേണ്ടതായ കാര്യമാണ്. ഈ കുമ്പസാരം എന്ന കൂതാശ നിങ്ങൾ കുറച്ചുകൂടെ ഒരു തീക്ഷ്ണതയിലെടുക്കണം. ഇത് ചുമ്മാ പൊതുയോഗത്തിൽ ഇരിക്കാനായിട്ടോ വോട്ട് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള നിയമങ്ങൾ പാലിക്കാനായിട്ടോ അല്ലെങ്കിൽ കുമ്പസാര രജിസ്റ്റർ പേര് വരാനായിട്ടോ അച്ഛൻ എന്നാ തോന്നുമെന്ന് ഓർത്തിട്ടോ ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇത് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സത്യ അനുതാപം അത് ഏത് സമയത്തും ഉണ്ടാകാം. വലിയ നോയമ്പ് വരുമ്പോൾ മാത്രമേ അനുതാപം ഉണ്ടാകുമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കെപ്പോൾ അനുതപിക്കാനായിട്ട് തോന്നുന്ന കുമ്പസാരം ഒരു പൂർണ്ണമായ കൂതാശയാണ്, അത് സ്വീകരിക്കാനും നമുക്ക് സാധിക്കണമെന്ന് ഓർപ്പിക്കുക. അപ്പൊ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മരണകരമല്ലാത്ത പാപങ്ങൾ ചെയ്തിട്ടുള്ളത് ശ്രമിക്കാൻ വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെന്ന് ഇവിടെ പറയുക. ഉടനെ പാസ്റ്റർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ ഏത് ദുഷ്ടന് വേണ്ടിയും മരണശേഷം കുറെ പേരിരുന്ന് പ്രാർത്ഥിക്കുകയും കുർബാന ചൊല്ലിക്കുകയും ചെയ്താൽ മരണാനന്തരം അയാൾക്ക് സുഖം കിട്ടുമോ? പിന്നെ എന്തിനാണ് ലോകത്തിൽ ജനം നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുന്നതെന്ന് വളരെ സ്വാഭാവികമായ ഒരു ചോദ്യം അദ്ദേഹം ചോദിച്ചു. ഉടനെ അന്നമ്മ മറുപടി പറഞ്ഞു, വേദവാക്യങ്ങൾ നാം ശരിയായ വിധത്തിൽ മനസ്സിലാക്കേണ്ടതാണ്. മരണകരമല്ലാത്ത പാപത്തിൽ വീണെങ്കിലും ദൈവാശ്രയം വിടാതെ ദൈവിക ശരണത്തിൽ പ്രത്യാശയോടെ മരിച്ചവർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്. പ്രത്യാശയില്ലാതെ മരണകരമായ പാപത്തിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭ പഠിപ്പിക്കുന്നില്ല. അതിനൊരു ഉദാഹരണമാണ് പറഞ്ഞ ആത്മഹത്യ ചെയ്യുന്നവർക്ക് വേണ്ടി സ്വാഭാവികമായ ഒരു ശവസംസ്കാരം പോലും നമ്മൾ കൊടുക്കാറില്ല. ആത്മാവിനെ നമ്മൾ വീണ്ടും ഓർക്കേണ്ടതായ ഒരു കാര്യമാണ്. നമ്മൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് നമ്മുടെ മനസ്സിൽ ഓ നമ്മുടെ ആത്മാവിനെ നശിപ്പിച്ചു കളയാം എന്നെങ്കിലും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളത് പ്രത്യുപസാരം നടത്തേണ്ടതായ കാര്യമാണ്. നമ്മൾ ഒരിക്കലും ദൈവസന്നിധി നീതീകരണമില്ലാത്ത കാര്യം. നമ്മളെ ഈ ലോകത്തിൽ ജീവിക്കാനായിട്ട് ദൈവം അയച്ചിരിക്കുന്നു. ദൈവം നിശ്ചയിക്കുമ്പോൾ മാത്രം നമ്മുടെ ജീവൻ തിരികെ എടുക്കും. നമുക്കൊരിക്കലും ഒരു ജീവൻ നമുക്ക് നമ്മുടെ സന്തതി പരമ്പരകൾക്ക് നൽകുമെന്നുള്ളതല്ലാതെ മറ്റൊരു ജീവിക്ക് ഒരു ഉറുമ്പിനോ ഇതിനോ പോലും നമുക്ക് ജീവൻ നൽകാനായിട്ട് സാധിക്കുന്നില്ല. ഇനി നമ്മൾ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ പോലും ദൈവമാണ് അതിനെല്ലാം പൂർത്തി വരുത്തുന്നതെന്നുള്ളതിന് എത്രയോ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്കറിയാവുന്ന യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് ആ ജീവൻ നൽകുന്നതും ജീവൻ എടുക്കുന്നതും ദൈവം തമ്പുരാൻ തന്നെയാണ്. അത് ദൈവത്തിന്റെ സോൾ മോണോപോളിയാണെന്നുള്ളത് പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. അതുകൊണ്ട് ആത്മഹത്യ ചെയ്യുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് തന്നെയല്ല, ദേവാലയത്തിന്റെ വാഴ്ത്തപ്പെട്ട ശവക്കോട്ടയിൽ അവരെ സംസ്കരിക്കരുതെന്നുമാണ് നിയമമെന്ന് അന്നാമ്മ പറയുക. ഉടനെ പാസ്റ്റർ ചോദിച്ചു, സഭയുടെ നിയമം ഇതാണെങ്കിൽ പിന്നെ മരിച്ചുപോയ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന എന്തിനാണ്? അന്നാമ്മ മറുപടി പറഞ്ഞു, ഏത് പാപിക്ക് ഏത് സമയത്തും അനുതാപം ഉണ്ടാകാം. വലതു ഭാഗത്തെ കള്ളൻ അവസാന സമയത്തല്ലേ അനുതാപം ഉണ്ടായത്? അവന് കർത്താവ് പ്രതീക്ഷ വാഗ്ദാനം ചെയ്തില്ലേ? അതുപോലെ രോഗശൈലിയിൽ അവസാന സന്ദർഭത്തിലെങ്കിലും അനുതാപം വന്നിരിക്കാനെന്നുള്ള വിശ്വാസത്തിലാണ് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അനുദപിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അവന് ഗുണം ചെയ്യും, അനുദപിച്ചെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അവന് ഗുണം ചെയ്യും, ഇല്ലെങ്കിൽ അത് നമ്മളിലേക്ക് മടങ്ങിപ്പോരും എന്ന് നമ്മ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഓർക്കേണ്ടതായ കാര്യം, നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യും, നമ്മൾ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുക. അത് അവർക്കതിനുള്ള അർഹതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ദൈവം അവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ദൈവം കേൾക്കണമെന്ന് മനസ്സുവെച്ചാൽ ദൈവം കേട്ടിരിക്കും. അതുകൊണ്ടാണ് എല്ലാവർക്കും വേണ്ടി, അതാരെയും ഇന്നാരിന്ന പാപം ചെയ്തു അതുകൊണ്ട് ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ പാസ്റ്ററോട് തന്നെ പറയുക, പാസ്റ്റർ ഇന്നാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാല് അവൻ ഇന്നാളിൽ അങ്ങനെ കൂട്ടായ്മയ്ക്ക് വന്നപ്പം അവന് അങ്ങനെ നോക്കി എന്നോടല്ല ദേഷ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്നില്ലെന്ന് പറയത്തില്ല. അവന് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിക്കും. എന്ന് പറഞ്ഞ പോലെ തന്നെ സർവർക്കും വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥന സ്വീകരിക്കണമോ വേണ്ടയോ അതിന്റെ കാര്യങ്ങളെല്ലാം നിശ്ചയിക്കുന്നത് തീർച്ചയായിട്ടും അതിന്റെ മെറിറ്റ് നിശ്ചയിക്കുന്നത് ദൈവം തമ്പുരാനാണ് എന്നുള്ളതും കൂടി പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. ഏതാ പ്രതിഫലം നൽകേണ്ടതിന്റെ മെറിറ്റ്, പ്രാർത്ഥിക്കേണ്ടതിന്റെ അല്ല, പ്രാർത്ഥനയ്ക്ക് ഫലം നൽകേണ്ടതിന്റെ മെറിറ്റ് നിശ്ചയിക്കുന്നത് ദൈവം തമ്പുരാനാണ്. ആ ഒരു ബോധ്യത്തിൽ തന്നെയാണ് സഭ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് എന്നുള്ളത് ഓർപ്പിക്കുക. അപ്പോൾ പ്രാർത്ഥന അല്ലെങ്കിൽ മടങ്ങിപ്പോരും എന്ന് പറഞ്ഞപ്പോ എങ്ങനെയാ പ്രാർത്ഥന മടങ്ങിപ്പോരുന്നതെന്ന് ചോദിച്ചു. മത്തായിയുടെ സുവിശേഷം 10:13 നിങ്ങൾ വീടിന് വന്ദനം പറയുവിൻ, യോഗ്യതയുണ്ടെങ്കിൽ സമാധാനം അതിന്മേൽ വരട്ടെ, വീടിന് യോഗ്യതയില്ലെങ്കിൽ സമാധാനം നിങ്ങളിലേക്ക് മടങ്ങിപ്പോരട്ടെ എന്ന് കർത്താവ് കൽപ്പിക്കുന്നു. ഇവിടെ സമാധാനം മടങ്ങിപ്പോരുന്നത് എങ്ങനെയാണ്? അതുപോലെ പ്രാർത്ഥനയും മടങ്ങിപ്പോരുമെന്ന് അന്നാമ്മ പറയുക, ഗുണം ചെയ്യുകയില്ല എന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്ലാസ്സുകൾ കണ്ടു കഴിഞ്ഞത്. അന്നാമ്മ മറുപടിയായിട്ട് പാസ്റ്റർ ചോദിക്കുക, ജീവിച്ചിരിക്കുമ്പോൾ ഗുണം ചെയ്യാം, മരിച്ചാൽ പ്രാർത്ഥന ഫലിക്കുമെന്നുള്ളതിന് തെളിവെന്താ? മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഗുണങ്ങളൊക്കെ ചെയ്യാം, മരിച്ചു കഴിഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് തന്നെ കാര്യം എന്ന് വീണ്ടും ചോദിക്കുക. പിന്നെ അന്നാമ്മ പറഞ്ഞു, ശരീരത്തിലിരിക്കുമ്പോൾ ജീവിക്കുന്ന ആത്മാവിന് മറ്റുള്ളവരുടെ പ്രാർത്ഥന ഗുണം ചെയ്യുമെങ്കിൽ ശരീരത്തിൽ നിന്നും വേർപെട്ടാലും ജീവിക്കുന്ന ആത്മാവിന് ഗുണം ചെയ്യുകയില്ലെന്ന് എന്തിനെ സംശയിക്കുന്നു? അതായത് മനുഷ്യന്റെ ആത്മാവ് ശരീരത്തിലിരുന്നാലും ശരീരം വിട്ടാലും ആ ആത്മാവ് നശിക്കുന്നില്ല, അത് ജീവൻ തന്നെയാണ്. ശരീരത്തിലിരിക്കുമ്പോഴും ആത്മാവിന് ജീവനുണ്ട്, ശരീരം വിടുമ്പോഴും ആത്മാവിന് ജീവനുണ്ട്. അത് അന്നമ്മ ചോദിച്ചു. എന്നിട്ട് പറയുക, ഒരുവന്റെ മരണകരമല്ലാത്ത പാപങ്ങൾ അവന്റെ അറിവും സമ്മതവും കൂടാതെയുള്ള മറ്റുള്ളവരുടെ പ്രാർത്ഥനയാൽ ക്ഷമിക്കപ്പെടുന്നുവെങ്കിൽ അത് ശരീരത്തിൽ ജീവിക്കുകയോ ശരീരത്തിൽ നിന്നും വേർപെട്ട് ജീവിക്കുകയോ ചെയ്യുമ്പോഴും ക്ഷമിക്കപ്പെടുമെന്ന് അന്നാമ്മ പറയുക. ശരീരത്തിൽ ആത്മാവ് ശരീരത്തിൽ ഇരിക്കുന്നു അല്ലെ ശരീരം വിട്ടു, ഇത് ദൈവസന്നിധിയിൽ ഒരു പ്രശ്നമേ അല്ലെന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അന്നാമ്മ ഇവിടെ സൂചിപ്പിക്കുക. അതിന് ആ പാപങ്ങളെല്ലാം ക്ഷമിക്കാൻ, ജീവനുള്ളവരുടെയും മരിച്ചവരുടെയും ഒക്കെ പാപങ്ങളെ ക്ഷമിക്കാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ളതിന് ഒരു വാക്യം കൂടി പറയുക. അതാണ് രൂത്തിന്റെ പുസ്തകം 2:20. രൂത്തിന്റെ പുസ്തകം 2:20 വായിക്കാം.
നവോമി മരുമകളോട്, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയവിടാതിരിക്കുന്നത് യഹോവയാൽ അവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറഞ്ഞു.
ബോസിന്റെ കാര്യം പറയുക, ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ വിടാതിരിക്കുന്ന യഹോവയാൽ അവൻ അനുഗ്രഹിക്കും. ആ യഹോവയുടെ വിശേഷണം ബോസിനെ അനുഗ്രഹിക്കുന്നത് ജീവനുള്ളവരോടും മരിച്ചവരോടും ദയ വിട്ടുകളയാതിരിക്കുന്ന, എന്ന് പറഞ്ഞാൽ ദയ ഉപേക്ഷിച്ച് കളയാതിരിക്കുന്ന ആ യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് പറയുക. അപ്പോൾ ജീവനുള്ളവരോടും മരിച്ചവരോടും ദൈവം ദയ ചെയ്യുന്നു എന്നുള്ള വളരെ വ്യക്തമായ വാക്യമാണ് 22:20 നമ്മൾ വായിക്കുന്നത്. വാസ്തു പറഞ്ഞു, ഓ അത് ശരി. എന്നാൽ അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുള്ളതായോ പ്രയോജനം ലഭിച്ചിട്ടുള്ളതായോ തെളിയിക്കാമോ? അതായത് മരിച്ചതിന് ശേഷവും പ്രാർത്ഥിച്ച് എന്തെങ്കിലും ഫലം കിട്ടിയതായിട്ട് തെളിയിക്കാമോ എന്ന് ചോദിക്കുക. എന്നാ പറഞ്ഞു തെളിയിക്കാമല്ലോ. യോഹന്നാന്റെ സുവിശേഷം 11:21-22 വാക്യങ്ങളിൽ ലാസറിന്റെ മരണശേഷം മാർത്ത കർത്താവിനോട് പറഞ്ഞത് വായിച്ചേ.
മാർത്ത യേശുവിനോട്, കർത്താവെ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ സഹോദരൻ മരിച്ചില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോടെ എന്ത് അപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു.
ഉടനെ അന്നാമ്മ പറഞ്ഞു, അത് തെളിയിക്കാവല്ലോ, മരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞ സംഭവം തെളിയിക്കാവല്ലോ എന്ന് പറഞ്ഞിട്ട് പറയുക, കർത്താവിനോട് മാർത്ത പറഞ്ഞു ഇത് തന്നെയാ, എന്റെ സഹോദരൻ നീ ഇവിടെ ഉണ്ടായിരുന്ന മരിക്കുകയല്ലായിരുന്നു, എന്നാൽ ഇപ്പോഴും അവൻ മരിച്ചു, എന്നാൽ ഇപ്പോഴും നീ ദൈവത്തോടെ അപേക്ഷിച്ചാൽ അത് ദൈവം നിനക്ക് തരുമെന്ന് ഞാൻ അറിയുന്നു. അപ്പൊ ഇവിടെ ആർക്കു വേണ്ടി എന്തപേക്ഷിക്കണമെന്ന മാർത്ത ആവശ്യപ്പെടുന്നതോ എന്ന് അന്നാമ്മ പാസ്റ്ററിനോട് ചോദിക്കുക. അന്ന പാസ്റ്റർ പറഞ്ഞു, മരിച്ചുപോയ അവളുടെ സഹോദരൻ ലാസറിന് വേണ്ടി അപേക്ഷിക്കണമെന്നായിരിക്കാം സ്തോത്രം എന്ന് പറയുക. അന്നാമ്മ പറഞ്ഞു, അതെ അങ്ങനെ തന്നെയാണ്. ആ അപേക്ഷ കർത്താവ് സ്വീകരിച്ചു, ലാസറിനെ ഉയർത്തിച്ചു. മരിച്ചവനായ ലാസറിന് വേണ്ടിയുള്ള അപേക്ഷ കർത്താവ് കൈക്കൊണ്ടു. അത് വ്യക്തമായ തെളിവാണ്. എബ്രായർ 13:7,
നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ.
ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിപ്പിൻ. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിൻ. അവരെ ഓർക്കണം, അവരെ ഓർത്തുകൊള്ളണം, അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കണം. ദൈവവചനം പ്രസംഗിച്ച് നമ്മെ നടത്തിയ ആദ്യം മുതലേ ഉള്ള പിതാക്കന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന കൽപ്പന. ഇതിന്റെ അർത്ഥം എവിടെയെങ്കിലും കൺവെൻഷൻ പ്രസംഗിച്ചിട്ടുള്ളവരെ മാത്രം ഓർത്താൽ മതിയെന്നാണോ? അല്ല. ആരാ നമ്മളോട് ദൈവവചനം പ്രസംഗിച്ച്? നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മളോട് പറഞ്ഞു, ഏറ്റവും കൂടുതൽ പറഞ്ഞു തന്ന അവരാ, സൺഡേ സ്കൂൾ അധ്യാപകർ പറഞ്ഞു തന്നു, അല്ലെങ്കിൽ ആരൊക്കെ നമ്മളോട് ദൈവവചനം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ദൈവത്തെ നമുക്ക് കാണിച്ച് നമ്മുടെ ഗുരുക്കന്മാര്, നമുക്ക് നമ്മൾ പറയുന്ന അങ്ങനെ മാതാപിതാ ഗുരു ദൈവം, ദൈവത്തിലേക്ക് എത്തുന്ന കൊണിപ്പടികളാ മാതാവും പിതാവും ഗുരുവും എല്ലാം. ആ ഗുരുവിന്റെ കാറ്റഗറി ഇതെല്ലാവരും വരും, മാതാപിതാക്കന്മാരുണ്ട് ആദ്യം. അപ്പൊ ആ ദൈവവചനം നമുക്ക് കാണിച്ചു തന്നവരെ ഓർക്കണമെന്നുള്ളതാ എന്റെ കൽപ്പന എന്ന് പറയുകയാണ്. അവരെല്ലാം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ലല്ലോ, മരിച്ചുപോയ ആ പിതാക്കന്മാരെയും നാം ഓർത്ത് പ്രാർത്ഥിക്കണം എന്നുള്ളത് അന്നാമ്മ അവിടെ സൂചിപ്പിക്കുക. 2 തീമോത്തിയോസ് 1:16 16-18 വാക്യങ്ങളിൽ പറയുന്ന ഒനേസിഫോറസ് മരിച്ചവനായിരുന്നു എന്ന് ശ്രദ്ധിച്ചു വായിച്ചാൽ ആർക്കും മനസ്സിലാകുന്നതാണ്. ഒന്ന് വായിച്ചു 2 തീമോത്തിയോസ് 1:16-18 വാക്യങ്ങൾ.
പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫോറസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ. അവൻ എന്റെ ചങ്ങലയെ കുറിച്ച് ലജ്ജിക്കാതെ ഞാൻ റോമയിലെത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരിഞ്ഞു കണ്ടെത്തുകയും ചെയ്തു. ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ കർത്താവ് അവന് സംഗതി വരുത്തട്ടെ.
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്യം, ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ ദൈവവിന് സംഗതിയാക്കട്ടെ, കർത്താവിന് സംഗതിയാക്കട്ടെ. ഏത് ദിവസം? സെക്കൻഡ് കമ്മിങ് ഓഫ് ജീസസ്, കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ അവന് ദൈവത്തിന്റെ പക്കൽ കരുണ, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ്, കർത്താവ് ഞങ്ങളോട് കരുണ ചെയ്യണമേ, റിയലൈസോൻ. ആ കരുണ ആവശ്യമായിരിക്കുന്നത്, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, ഈ ലോകത്തിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ശരിയാകാൻ ദൈവത്തിന്റെ കരുണ അനുഗ്രഹങ്ങളൊക്കെ വേണം. പക്ഷെ ആത്യന്തികമായിരിക്കുന്ന കാര്യങ്ങൾ അക്കാര്യത്തിലാണ് നമുക്ക് കരുണ, ആ ദിവസത്തിൽ കരുണ കണ്ടെത്തുക. ഏറ്റവും അവസാനം ഞാൻ അത് പറഞ്ഞ് അവസാനിപ്പിക്കാം, ആ ദിവസത്തിൽ കരുണ കണ്ടെത്തുവാൻ. അത് തന്നെയാണ് നമ്മള് മക്കളിലപ്പെന്നുള്ളത് പാട്ട് പാടുകയും ചെയ്യുന്നത് എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ആ കർത്താവിന്റെ ആ വരവിങ്കില് കരുണ കണ്ടെത്താനായിട്ട് ന്യായവിധിയുടെ ദിവസം അവന്റെ ആത്മാവിനോട് കരുണ ചെയ്യണമേ എന്ന് മരിച്ചുപോയ ഒനേസിഫോറസിന് വേണ്ടി വളരെ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുന്നതായ ഭാഗമാണ്, പൗലോസ്ലീഹ പ്രാർത്ഥിക്കുന്ന ഭാഗമാണ് നമ്മളിവിടെ കാണുകയും ചെയ്യുന്നത്. എന്നിട്ട് ഒന്നാമ പറയാം, വേദപണ്ഡിതന്മാർ അത് സമ്മതിക്കുന്നു, ഡംലോയുടെ വേദപുസ്തക നിഘണ്ടുവിൽ അത് പ്രത്യേകം പറയുന്നുണ്ട് എന്നിവിടെ സൂചിപ്പിച്ചിരിക്കുന്നു. എനിക്ക് ഡംലോ എന്നുള്ള പേര് എനിക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റിയില്ല, പക്ഷെ ഞാനതൊന്ന് സ്റ്റഡി ചെയ്ത സമയത്ത് WALWELL AR ഫോസെറ്റ് വില്യം ഡി ബ്രൗണ് ആങ്കർ ബൈബിൾ ഡിക്ഷണറി, അതുപോലെ വില്യം ബാർക്ലേയുടെ ബൈബിൾ കമന്ററി, ഫ്രീഡ്മാന്റെ റിച്ചാർഡ് എലിയറ്റ് ഫ്രീഡ്മാന്റെ ബൈബിൾ കമന്ററി, ഇതിനകത്തെല്ലാം ഈ മരിച്ചുപോയ ആള് തന്നെയാണോ നേസിഫോറസ് അദ്ദേഹത്തിന്, ഇതെല്ലാം മിക്കവാറും ഞാൻ ഈ പേര് പറഞ്ഞവർ പലരും പ്രൊട്ടസ്റ്റന്റ് തിയോളജിയന്മാരെന്ന് അവകാശപ്പെടുന്നവരാ. അപ്പൊ അവരുടെ ആ പുസ്തകത്തിൽ തന്നെ മരിച്ചുപോയ ഒനേസിഫോറസിന് വേണ്ടിയാണ് പൗലോസ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ വായിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നെ പാസ്റ്റർ ചോദിച്ചു, കുറെ കൂടി വ്യക്തമായ തെളിവ് വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുക. ഉടനെ അന്നമ്മ പറഞ്ഞു, ഉണ്ടല്ലോ, 1 തിമോത്തിയോസ് 5:4.
പുത്രപൗത്രന്മാർ ഉണ്ടെങ്കിൽ അവർ മുൻപ് സ്വന്തം കുടുംബത്തിൽ ശക്തി കാണിച്ച് അമ്മയപ്പന്മാർക്ക് പ്രത്യുപകാരം ചെയ്യുവാൻ പഠിക്കട്ടെ.
ഈ വാക്യം പറയും, വല്ല വിധവയ്ക്കും മക്കളോ മക്കളുടെ മക്കളോ, പുത്രപൗത്രന്മാർ എന്ന് പറഞ്ഞ മക്കളോ മക്കളുടെ മക്കളോ ഉണ്ടെങ്കിൽ അവർ തങ്ങളുടെ പിതാക്കന്മാർക്ക് പ്രത്യുപകാരം ചെയ്യും, മാതാപിതാക്കന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാൻ പഠിക്കട്ടെ എന്ന് പറയുകയാണ്. എന്താ അതിന്റെ അർത്ഥം? വിധവ എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരണപ്പെട്ട സ്ത്രീയാ അല്ലേ? അതെ. അപ്പൊ ഭർത്താവില്ല, അവന്റെ പാസ്റ്റർ പറഞ്ഞു അറിയും. അന്നാമ്മ വീണ്ടും പറയുക, വിധവയുടെ മക്കളുടെ പിതാവ് മരിച്ചുപോയതാണല്ലോ. പാസ്റ്റർ പറഞ്ഞു, അതെ, മരിച്ചുപോയ പിതാവിന് മക്കൾ പ്രത്യുപകാരം ചെയ്യണമെന്ന് തിരുവചനം പറയുന്നു. അതെങ്ങനെയാ മക്കൾ നിവർത്തിക്കുന്നത്? അന്ന പാസ്റ്റർ പറഞ്ഞു, അതൊരു നല്ല ചോദ്യമാണല്ലോ, സ്തോത്രം. അന്നാമ്മ പറഞ്ഞാട്ടെ. അന്നാമ്മ പറഞ്ഞു, മരിച്ചുപോയ പിതാവിന് ലൗകികമായ എന്തെങ്കിലും പ്രത്യുപകാരം ചെയ്യുവാൻ സാധ്യമല്ലല്ലോ. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുർബാന ചൊല്ലിക്കുക മുതലായ ആത്മീക പ്രത്യുപകാരങ്ങൾ ചെയ്യണമെന്നാണ് വേദവാക്യം പഠിപ്പിക്കുന്നത് എന്ന് പറയുക. ആലോചിച്ച് നോക്കൂ, മരിച്ചുപോയവർക്ക് വേണ്ടി, മരിച്ചുപോയവർ തന്റെ പിതാവിന് വേണ്ടിയും മക്കളും കൊച്ചുമക്കളും ഒക്കെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കട്ടെ എന്ന് ഇവിടെ പരിശുദ്ധാത്മാവ് വെച്ചിരിക്കുന്നല്ലേ. വെറുതും യാതൊരു ബോധ്യവും ഇല്ലാതെ എഴുതുന്നതല്ലോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ, മരണാനന്തരമുള്ള അവരുടെ ശുശ്രൂഷകളും നിർവഹിക്കണമെന്നാണ് ആ ഭാഗത്തിന്റെ അർത്ഥമെന്ന് അന്നാമ്മ വിശദീകരിച്ചു കൊടുത്തു. എന്നിട്ട് പറയുക, വീണ്ടും മരണാനന്തരം അങ്ങനെ ആരെങ്കിലും ചെയ്തിരുന്നോ എന്നുള്ളതിന് ഒരു തെളിവും കൂടി അന്നാമ്മ. ഇത് കേവലം ഒരു ഭാഗത്ത് മാത്രമുള്ളതല്ല, അനേക കാര്യങ്ങൾ അതിന് പിന്നെ സപ്പോർട്ടിങ് എവിഡൻസസ് ആയിട്ട് പറയുക. 1 കൊരിന്ത്യർ 15:29.
അല്ല, മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവർ എന്ത് ചെയ്യും? മരിച്ചവർ കേവലം ഉയർത്തുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നത് എന്തിന്?
മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്നവൻ എന്ത് ചെയ്യും? നോക്കൂ, വളരെ മനോഹരമായ ഒരു വാക്യം ഇവിടെ കിടക്കുകയാണ്. മരിച്ചുപോയവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്ന ഒരു പതിവ് കൊരിന്ത് സഭയ്ക്ക് പരിചിതമായിരുന്നു അന്ന്. അതുകൊണ്ട് അവരോട് വളരെ കൃത്യമായി ആ കാര്യം പൗലോസ് ശ്ലീഹ സൂചിപ്പിക്കുകയും ചെയ്യുന്നു. മരിച്ചവർ കേവലം ഉയർക്കുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്ന എന്തിന് എന്നുള്ളതാ. നിങ്ങളുടെ അറിവിലേക്ക് പറയുക, ഇപ്പൊ നമ്മളെ US കാനഡയിലും ഒക്കെയുള്ള മോർമോൺസ് അല്ലെങ്കിൽ ലാറ്റർ ഡേ സെയിൻസ് എന്ന് പറയുന്ന ചർച്ചുകാര് മോർമോണിസത്തില്, അവര് ഈ വാക്യം കൃത്യമായിട്ട് എടുത്തിട്ട് ഇപ്പോഴും അവർ ചെയ്യുന്ന കാര്യം, മരിച്ച ആൾക്കാർക്ക് വേണ്ടി അവര് വെള്ള ഡ്രസ്സൊക്കെ ധരിച്ച് ബാക്കി അവരുടെ ആൻസെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവര് പുറകെയുള്ള ആൾക്കാർ പോയിട്ട് മക്കളും കൊച്ചുമക്കളും ഒക്കെ പോയി സ്നാനം ഏൽക്കുന്ന ഒരു പതിവ് ഈ മോർമോണിസത്തിലുണ്ട്, ലാറ്റർ ഡേ സെയിൻസിലുണ്ട്. നമ്മൾ അത്രയും ശക്തമായിട്ടൊന്നും ആചരിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, നമ്മൾ പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്ന ആദ്യകാലത്തുണ്ടായിരുന്ന ഒരു പതിവിനെ പറ്റി പറയുകയാണ്. ഉടനെ അന്നാമ പറഞ്ഞു, സ്നാനം എന്ന വാക്കിന്റെ അർത്ഥം അറിയുവാൻ മത്തായി 20:22 വായിച്ചാൽ മതി. അതിന് ഒരു ചെറിയ വിശദീകരണം കൂടെ അന്നാമ കൊടുക്കുകയാണ്. മത്തായി 20:22.
അതിന് ഉത്തരമായി യേശു, നിങ്ങൾ യാചിക്കുന്നത് ഇന്നത എന്ത് നിങ്ങൾ അറിയുന്നില്ല. ഞാൻ കുടിപ്പാണ്ടിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ നിങ്ങൾക്ക് കഴിയുമോ എന്ന് ചോദിച്ചു. കഴിയും എന്നവർ പറഞ്ഞു.
ഞാൻ കുടിപ്പാനിരിക്കുന്ന ഒരു പാനപാത്രം, അവിടെ ഞാൻ ഏൽക്കുന്ന സ്നാനം ഏൽക്കുക എന്ന് പറയുകയാണ്. മക്കൾ അവിടെ വന്ന് ചോദിച്ചപ്പോ, ഞാൻ കുടിപ്പാനിരിക്കുന്ന പാനപാത്രം കുടിപ്പാൻ സാധിക്കുമോ, അത് സ്നാനം ഏൽക്കുക എന്നുള്ളത് മറ്റ് ഇടങ്ങളിലും അതേ വാസ്തു തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്കറിയാം. അപ്പോൾ ആ സ്നാനം എന്ന് പറയുന്നത് കർത്താവിന്റെ കഷ്ടതയെ പറ്റിയുള്ളത് കാര്യമാണ്. കർത്താവ് കഷ്ടാനുഭവത്തോട് ചേർന്ന് അനേക പ്രാവശ്യം പറയുന്ന, ഞാൻ ഏൽപ്പാനുള്ള സ്നാനം നിങ്ങൾ ഏൽക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളത്. ലൂക്കോസ് 12:50 കൂടെ വായിച്ചു.
എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാനുണ്ട്, അത് കഴിയുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു ഭൂമിയിൽ.
അതെ അതെ, മതി. എനിക്കൊരു സ്നാനം, ഇതാ ഇതെല്ലാം പാനപാത്രം കുടിക്കുക, സ്നാനം ഏൽക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥമെല്ലാം നമുക്കറിയാം. കർത്താവിന്റെ കഷ്ടത, പ്രയാസം, ഞെരുക്കം, ത്യാഗം മുതലായവയാണെന്നുള്ളത് സ്പഷ്ടമാണ്. അന്നാമ അത് വിശദീകരിച്ചിട്ട് പറയുക, മരിച്ചവർക്ക് വേണ്ടി അവയൊക്കെ സഹിക്കുന്ന പതിവ് യഹൂദ സഭയിൽ ഉണ്ടായിരുന്നു. അത് ആദ്യം ക്രിസ്തീയ സഭയിൽ തുടർന്നു വന്നു. അതിനെ പരാമർശിച്ചാണ് മരിച്ചവർക്ക് വേണ്ടി സ്നാനം ഏൽക്കുന്ന കാര്യം ശ്രീഹ പറഞ്ഞിരിക്കുന്നത്. ഇതല്ലാതെ വേറെ വ്യാഖ്യാനങ്ങൾ വല്ലതുമുണ്ടോ? അന്നാമ പറയുക, വേറെ എന്ത് വ്യാഖ്യാനമാണ് കൊടുക്കാവുന്നത്? മരിച്ചവർക്ക് സ്നാനം ഏൽക്കുന്നതും അവർക്ക് പ്രത്യുപകാരം ചെയ്യുന്നതും എല്ലാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, കുർബാന ചൊല്ലിക്കുക, നൊയമ്പ് ആചരിക്കുക, ദാനധർമ്മങ്ങൾ നടത്തുക മുതലായവളിൽ കൂടി മാത്രമാണ്. ആവർത്തനം 26:14 കൂടി അന്നമ്മ പറയുക. ആവർത്തനം 26:14.
എന്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നീ ചിന്നിട്ടില്ല, അശുദ്ധനായിരുന്നപ്പോൾ ഞാൻ അതിൽ ഒന്നും നീക്കി വെച്ചിട്ടില്ല, മരിച്ചവനെ അതിൽ നിന്നൊന്നും കൊടുത്തിട്ടുമില്ല. ഞാൻ എന്റെ ദൈവമായ യഹോവയുടെ വാക്ക് കേട്ട് നീ എന്നോട് കൽപ്പിച്ചതുപോലെയൊക്കെയും ചെയ്തിരിക്കുന്നു.
12 വാക്യം പറഞ്ഞു എന്തിൽ നിന്നാണ് നീക്കി വെക്കുന്നതെന്നുള്ള 12 വാക്യം വായിക്കുമ്പോൾ കിട്ടും.
ദശാംശം എടുക്കുന്ന കാലമായ 3 സംവത്സരത്തിൽ
മതി. അപ്പൊ ദശാംശത്തെ പറ്റി പറഞ്ഞിട്ട് പറയുക, ആ ദശാംശത്തിൽ ഞാൻ എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്നാ, എന്റെ ദുഃഖത്തിൽ ഞാൻ അതിൽ നിന്ന് തിന്നിട്ടില്ല, അശുദ്ധനായിരുന്നപ്പോൾ ഞാൻ അതിൽ ഒന്നും നീക്കി വെച്ചിട്ടില്ല, മരിച്ചവൻ അതിൽ നിന്നൊന്നും കൊടുത്തിട്ടുമില്ല എന്ന് പറഞ്ഞാല്, മരിച്ചവനൊന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മരിച്ചുപോയൻ എന്നെ കൊടുക്കാനാ, ദശാംശത്തിൽ നിന്ന് എന്നെ കൊടുക്കാനാ. അപ്പൊ മരിച്ചവർക്ക് വേണ്ടിയുള്ള ആ ചിലവേറിയ ശുശ്രൂഷകളെ നിർവഹിക്കുന്ന ഒന്നും ദശാംശത്തിൽ എടുത്തില്ല. അതായത് ദശാംശവുമായിട്ടുള്ള ബന്ധത്തില് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ, നമ്മളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ദൈവത്തിന് ചൈത്ത് കൊടുക്കുന്ന സമയത്ത് അതിൽ നിന്നെടുത്ത്, നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അതിൽ നിന്നെടുത്ത് പുട്ടടിക്കരുത് എന്നർത്ഥം. ദശാംശത്തിൽ നിന്നെടുത്ത് പുട്ടടിക്കരുത് എന്നർത്ഥം. അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പിന്നെ ഇവിടെ പറയുകയാണ്. അപ്പോൾ മരിച്ചവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്ന ഒരു പതിവുണ്ടായിരുന്നു. അത് കാണിക്കാനായിട്ടാണ് ആവർത്തനം 26:14 അന്നാമ വായിപ്പിച്ചത്. വീണ്ടും അന്നാമ പറയുകയാണ്, യഹൂദന്മാരുടെ ശവസംസ്കാരവും തുടർന്നുള്ള വിലാപ ദിവസങ്ങളും വളരെ ചിലവുള്ളതാണ്. 30-40 ദിവസങ്ങൾ വിലാപ ദിവസങ്ങളായിരിക്കും. ആചാര്യന്മാരും ദന്തജനങ്ങളും ഒരുമിച്ച് ചേർന്ന് വിലാപങ്ങളും പ്രാർത്ഥനകളും മറ്റ് കർമ്മങ്ങളും ഈ ദിവസങ്ങളിൽ നടത്തും. അതിനൊക്കെ ചിലവുകളുമുണ്ട്. ആ ചിലവുകൾക്കൊന്നും ദശാംശത്തിൽ നിന്നെടുക്കാതെ വിശ്വസ്തമായി പെരുമാറിയെന്ന് പറയുകയാണ്. മോശയുടെ മരണാനന്തര ഇസ്രായേൽക്കാർ 30 ദിവസം വിലാപം നടത്തി. വായിച്ച ആവർത്തനം 34:8.
ഇസ്രായേൽ മക്കൾ മോശയെ കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെ കുറിച്ച് കരഞ്ഞു വിരോധിപ്പിക്കുന്ന കാലം തികഞ്ഞു.
കാലം തികഞ്ഞു എന്ന് പറഞ്ഞാൽ 30 ദിവസത്തെ ഒരു കാലഘട്ടമായിരുന്നു, വിലാപത്തിന്റെ കാലഘട്ടമായിരുന്നു 30 ദിവസം. പിന്നെ സംഖ്യാപുസ്തകം 20:29, അഹറോന് വേണ്ടി.
അഹറോൻ മരിച്ചുപോയി എന്ന് സഭയെല്ലാം അറിഞ്ഞപ്പോൾ ഇസ്രായേൽ ഗ്രഹം ഒക്കെയും അഹറോനെ കുറിച്ച് 30 ദിവസം വിലാപിച്ചു കൊണ്ടിരുന്നു.
30 ദിവസം വിലാപത്തിന്റെ ദിവസങ്ങളായിരുന്നു എന്നുള്ളതാണ്. നമ്മള് 40 ദിവസം വിലാപത്തിന്റെ ദിവസങ്ങളായിട്ട്, ചില സ്ഥലങ്ങളിൽ 41 ആണോ 40 ആണോ എന്നൊക്കെ ഭയങ്കര സംശയമുണ്ട്. എനിക്ക് തോന്നുന്നു 40-ാം ദിവസമാണ് അത് നടത്തേണ്ടത്. നമ്മൾ പറയും നിറ 40-ൽ നടത്തുകയില്ല എന്നൊക്കെ പറയും, നിറഞ്ഞ 40, പൂർണ്ണ 40-ൽ നമ്മൾ നടത്തുകയില്ല, അതുകൊണ്ട് 41 പറയും. എനിക്ക് തോന്നുന്നു ഈ 41 എന്ന് പറയുന്നത് നമ്മുടെ ഹൈന്ദവ സംസ്കാരത്തിൽ നിന്ന് ഒരു ഇതുണ്ടായേക്കുന്ന 41-ാം ദിവസം അവര് നടത്തുന്ന 41-ാം ദിവസമാണ്. അതിന് നമ്മളും പറയുന്ന ചാത്തം ചാത്തമെന്ന ശ്രാദ്ധം, 41-ാം ശ്രാദ്ധ ദിവസം എന്നുള്ളതിന് നമ്മൾ ചാത്തം എന്ന് പറയാറുണ്ട്. ഓരോ ഭാഗത്ത് അതിന്റെ വ്യത്യാസങ്ങൾ കാണുമായിരിക്കാം. പക്ഷെ 40 ദിവസമായിരിക്കും അതിന്റെ ഭംഗി. കാരണം എന്താണെന്ന് ചോദിച്ചാൽ 40-ാം ദിവസമാണ്. നമ്മളിപ്പം ഈ അടുത്ത 13-14-ാം തീയതി സ്വർഗാരോഹണ പെരുന്നാള് കൊണ്ടാടാനായിട്ട് 40-ാം ദിവസമാണ് കർത്താവ് സ്വർഗത്തിലേക്ക് അസൻഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ഇതിൽ നിന്നുകൊണ്ട് നമ്മുടെ വിലാപത്തിന്റെ ദിവസങ്ങള് 40 ദിവസമായിട്ട് ക്രമീകരിക്കുന്നതായിരിക്കും അതിന്റെ ഒരു ഭംഗി എന്നുള്ളതും കൂടി ഞാൻ ഇതിനോട് ചേർന്ന് നമ്മുടെ പ്രായോഗിക തലങ്ങളിൽ ഒന്ന് ഓർപ്പിക്കുകയാണ്. ഇപ്പൊ അതൊന്നും ചെയ്യാറില്ലല്ലോ. ഇപ്പൊ എന്നാ ചെയ്യുന്നത്, അങ്ങോട്ട് ചെന്നു നമുക്ക് അമേരിക്കയിൽ നിന്ന് അവിടെ ചെന്നെങ്കിൽ അവിടെ ചെന്ന് ഒന്ന് 1-ോ 2-ോ ദിവസമോ നടത്തി, എല്ലാം 3-ാം ദിവസം നടത്തി, കാര്യങ്ങൾ കഴിഞ്ഞു, ഇതെല്ലാം കെട്ടിലെല്ലാം മടക്കി തിരിച്ചു വന്നു, ചെയ്താ ചെയ്തു ഇല്ല എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. അങ്ങനെയല്ല, 40 ദിവസം നമുക്ക് കഴിയുമെങ്കിൽ പിന്നെ മാതാപിതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ ഓർക്കുന്ന സമയത്ത് നമ്മുടെ പേരൻസിന്റെ എങ്കിലും അത് കൃത്യമായിട്ട് നമ്മൾ ചെയ്യണം കേട്ടോ. നമ്മുടെ കുഞ്ഞുങ്ങളുടെയോ നമ്മുടെ കുടുംബാംഗങ്ങളുടെ, നമ്മുടെ മക്കളുടെയോ നമ്മുടെ പേരൻസിന്റെയോ ഒക്കെ വിലാപ ദിവസങ്ങൾ 40 ദിവസം പൂർത്തീകരിക്കണം. അത് എന്ത് വില കൊടുത്തു അത് ചെയ്യണം. ഒരു കട്ടില് അതിനുവേണ്ടി വിരിച്ചിട്ട് ഒരുക്കി സാഹചര്യങ്ങൾ അനുസരിച്ച് നമ്മൾ അത് ചെയ്യുകയും വേണം. അതിനു മുമ്പ് കാര്യങ്ങളൊക്കെ നടത്തി തീർത്തു. എന്നാലും ഈ കെട്ടില് കിടക്ക മടക്കുന്നത് 40-ാം ദിവസം അത് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ അതുവരെയെങ്കിലും ആ ദിവസങ്ങളായിട്ടൊന്ന് നേരത്തെ കിടക്ക് മടക്കിയാൽ പോലും നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം 40 ദിവസം ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതം എന്നുള്ളത് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുകയാണ്. പിന്നീട് ഉള്ളതായ ഒരു കാര്യം, ഈ മരിച്ചുപോയ ആൾക്കാര് ഇപ്പോ കണ്ടുവരുന്ന ഒരു പതിവ്, നേരെ രാവിലെ നാട്ടിലെ കാര്യം, ഇവിടുത്തെ കാര്യമല്ല ഞാൻ പറയുന്നത്, ഇവിടെ അതിനുള്ള സാഹചര്യം ഇല്ലെന്ന് എനിക്കറിയാം. നാട്ടിലത്തെ കാര്യം ഒരാഴ്ച രണ്ടാഴ്ച മോർച്ചറി വെക്കുന്നു, വെളുപ്പിനെ അല്ലെങ്കിൽ ഒരു 10 മണിയാകുമ്പോൾ ഡെഡ് ബോഡി കൊണ്ടിരുന്നു, 12 മണി വരെ ഷോയിങ് ആണ്, 12, 12:30 ആകുമ്പോഴത്തേന് ശുശ്രൂഷ തുടങ്ങി, 2 മണിയാകുമ്പോൾ പള്ളിയിൽ ചെന്ന് അവസാനിപ്പിച്ചു. എല്ലാവർക്കും സന്തോഷം, അവർക്കും സന്തോഷം, ഇവർക്കും സന്തോഷം, വീട്ടുകാർക്കും എല്ലാവർക്കും സന്തോഷം. പക്ഷെ അങ്ങനല്ലല്ലോ, നമ്മുടെ മാതാപിതാക്കന്മാര് ഇത്രയും വർഷം ആ വീട്ടിൽ കിടന്ന് വട്ടവും നീളവും നടന്ന് 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 അവർ ഇത്രയും നാൾ നടന്നിട്ട് ഒരു ദിവസം കൂടി ഒരു രാത്രി അവരുടെ മൃതശരീരത്തിന്റെ അടുത്തിരുന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ഉത്തരവാദിത്വം ഇല്ലേ? ഞാൻ അത്ഭുതപ്പെട്ടു പോയൊരു കാര്യമുണ്ട്. എന്റെ എന്റെ ഒരു റിലേറ്റീവിന്റെ വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന് എന്നോട് മരിച്ചുപോയ അപ്പച്ചന്റെ മക്കള് പെമ്മക്കള് രണ്ടുപേര് പറഞ്ഞു, അച്ഛൻ ഇരുന്നോണോന്ന് പറഞ്ഞു രാത്രി മുഴുവൻ. അവരുടെ അപ്പന്റെ പേർക്ക് ഞാൻ ഇരുന്നോണോന്ന്, ഞാനിരുന്നു. ഞാൻ നിർബന്ധപൂർവ്വം അപ്പച്ചന്റെ ഡെഡ് ബോഡി വീട്ടിൽ കൊണ്ടുവന്ന് ഇവളുമാരുടെ സുഖമൊന്നും നോക്കിക്കോണേ. അപ്പൊ അത്രയും പോലും സാധിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലായത്. നമുക്ക് അവരിത്രയും കഷ്ടപ്പെട്ടിട്ട് എത്രയോ രാത്രികളിൽ അവര് നമുക്കൊരു പനിയായിരുന്നു. നിങ്ങൾ പേരൻസ് ആയി കഴിഞ്ഞപ്പോ മനസ്സിലായില്ലേ, നമ്മുടെ മാതാപിതാക്കന്മാരെ എത്രയോ രാത്രികളിൽ ഉറക്കളച്ച് നമുക്ക് വേണ്ടി, അവര് നമുക്ക് പനിയായിട്ട് കിടന്നപ്പോ നമ്മുടെ തലയിൽ തലോടി നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്വർഗസ്വനായ പിതാവേയും കൃപ നിറഞ്ഞ മറിയമ്മയും ചൊല്ലിയിരുന്ന ഉറച്ച ദിവസത്തിന്റെ കഷ്ടതയെങ്കിലും അവർക്ക് വേണ്ടി ഒന്ന് സഹിക്കാൻ ഇച്ചിരി എക്സ്ട്രാ ചെലവുകളൊക്കെ വരും. ട്യൂബും ലൈറ്റും ഒക്കെ ഇടണം, ഒരു മൊബൈൽ മോർച്ചറി സംഘടിപ്പിക്കണം, അങ്ങനെയുള്ള ചെലവുകളൊക്കെ ഉണ്ട്. അതൊക്കെ ജീവിതത്തിൽ ഒരിക്കൽ നമ്മുടെ പേരൻസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന അനേക കാര്യങ്ങളിൽ നന്നായിട്ട് മനസ്സിലാക്കി അതൊക്കെ ഭംഗിയായിട്ട് ചെയ്തു കൊടുക്കാനുള്ള ഒരു ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട് എന്നും കൂടി ഓർപ്പിക്കുകയാണ്. പിന്നീട് പ്രായോഗിക വശത്ത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം. 40 ദിവസം നമ്മൾ നടത്തുന്ന സമയത്ത് നെയ്യപ്പവും പഴം കൊടുക്കുന്ന ഒരു പതിവുണ്ട്. എനിക്ക് കഴിഞ്ഞ ഒരു ഞാൻ അച്ഛനായി കഴിഞ്ഞിട്ടാണ് എനിക്ക് അതിന്റെ ഒരു സാങ്കത്യം എന്താ എന്നുള്ളത്. അതൊരു പതിവായിട്ട് നമ്മൾ നടത്തുന്നു എങ്കിലും പ്രത്യേകിച്ച് അത് എങ്ങും പഠിപ്പിക്കാറില്ല. എങ്കിലും ഞാനത് മനസ്സിലാക്കിയത് ഒരു നല്ല ഒരു വ്യാഖ്യാനം അതിന് കിട്ടിയത് കൊണ്ട് ഞാനത് സൂചിപ്പിക്കാം. പഴം ആൻഡ് അപ്പം, ഈ രണ്ട് കാര്യങ്ങളാണ് കൊടുക്കുന്നത്. നെയ്യപ്പം എന്നുള്ളത് നിൽക്കട്ടെ, പഴവും അപ്പവും. എന്താ ഈ പഴത്തിന്റെ അപ്പത്തിന്റെയും പ്രാധാന്യം ക്രിസ്തീയ ജീവിതത്തിൽ? ആദ്യ മാതാപിതാക്കൾ പഴം തിന്നാണ് പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അകന്നു പോയത്. എന്നാൽ യേശുക്രിസ്തുവിൻ അപ്പം എടുത്ത് വാഴ്ത്തി നമുക്ക് നൽകി കർത്താവിന്റെ ശരീര രക്തങ്ങളിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ നിത്യജീവനിലേക്ക് കടക്കുന്നു എന്നുള്ള ഒരു പ്രാധാന്യം കൂടി ഉണ്ട്. ഇതിനെ രണ്ടിനെ ഒന്ന് ഓർപ്പിക്കാൻ മരിച്ചുപോയവരുടെ ഓർമ്മ നടത്തുന്ന സമയത്ത് പാപം മൂലമുണ്ടായ വീഴ്ച അപ്പം മൂലം പരിഹരിക്കപ്പെട്ടു. അതിന് ഒരു ഒരു ചെറിയ ഒരു അനുസ്മരണത്തിന് വേണ്ടിയാണ് നെയ്യപ്പവും പഴവും കൊടുക്കുന്നതെന്നുള്ള മാന്യമായ ഒരു വ്യാഖ്യാനം കേൾക്കാനായിട്ട് ഇടയായതുകൊണ്ട് അതും കൂടി നിങ്ങളോടൊന്ന് പങ്കുവച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ വായിച്ചത് മോശയ്ക്ക് വേണ്ടിയും അഹ്റോന് വേണ്ടിയും ഒക്കെ 30 ദിവസവും 40 ദിവസവും ഒക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച കാര്യങ്ങളാണ് കണ്ടത്. ഇത്രയും പറഞ്ഞ അല്ലാമ ഈ വാക്യങ്ങൾ വായിച്ചു കഴിഞ്ഞപ്പോഴത്തേനെ പാസ്റ്റ് പറയുക, മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു എന്നുള്ളതിന് വേറെ വേദ തെളിവുകൾ ഉണ്ടോ എന്ന് ചോദിക്കുക. ഒന്നാമ പറഞ്ഞു ഉണ്ട്. പുറപ്പാട് 28 ഏഫോദിന്റെ പണിയെ പറ്റി പറയുമ്പോൾ, ഏഫോദ് എന്ന് പറയുന്നത് പുരോഹിതന്റെ മാർപ്പതക്കമാണ്, ഷീൽഡാണ്. ആ ഷീൽഡില് 12 കല്ലുകൾ വെക്കാനായിട്ട് പറയുന്നുണ്ട്. 28:21 വായിച്ചേ, പുറപ്പാട് 28:21. അതിനെപ്പറ്റി ദൈവം മോശയോട് കൽപ്പന കൊടുത്ത് ലേവ്യ പുരോഹിതന്മാര് ചെയ്യേണ്ടതായ കാര്യം എന്താ എന്നുള്ളതിനെ പറ്റി പറയുന്നതായ കാര്യമാണ്. പൗരോഹിത്യത്തിന് വേണ്ടി പുരോഹിതൻ ദൈവസന്നിധിയിൽ നിൽക്കുമ്പോൾ ആ ഏഫോദ് ധരിച്ചിരിക്കണം. ആ ഏഫോദിൽ എന്ത് ചെയ്യണമെന്നാണ് വായിച്ച് 28:21.
ഈ കല്ല് ഇസ്രയേൽ മക്കളുടെ പേരോടുകൂടെ അവരുടെ പേർ പോലെ 12 ആയിരിക്കണം. 12 ഗോത്രങ്ങളിൽ ഓരോന്നിന്റെ പേർ അവയിൽ മുദ്രപ്പത്തായി കൊത്തിയിരിക്കണം.
12 ഗോത്രപിതാക്കന്മാരുടെ പേരുകൾ, 12 ഗോത്രങ്ങൾ എന്ന് പറയുന്നത് ഗോത്രപിതാക്കന്മാരുടെ പേരുകൾ തന്നെയാണല്ലോ. ആ ഗോത്രപിതാക്കന്മാരുടെ പേരുകൾ ഈ 12 കല്ലുകളിൽ എഴുതിയിട്ട് ഈ മാർപ്പതക്കത്തിൽ അത് ധരിച്ചുകൊണ്ട് വേണം പുരോഹിതൻ അന്ന് ബലിയർപ്പിക്കുവാനെന്നുള്ളതാണ് പുറപ്പാട് 28:21 നമ്മൾ കാണുന്നത്. അങ്ങനെ 28:29 വായിച്ച്
പതക്കം ഏഫോദിന്റെ നടുക്കെട്ടിന് മേലായിരിക്കേണ്ടതിനും ഏഫോദിൽ ആടാതിരിക്കേണ്ടതിനും അതിന്റെ വട്ടക്കണ്ണികളാൽ ഏഫോദിന്റെ വട്ടക്കണ്ണികളോടെ നീല നാട കൊണ്ട് കെട്ടണം. അങ്ങനെ അഹ്റോൻ നിശ്ചിത മന്ദിരത്തിൽ കടക്കുമ്പോൾ ന്യായവിധി പതക്കത്തിൽ ഇസ്രയേൽ മക്കളുടെ പേർ എപ്പോഴും യഹോവയുടെ മുമ്പാകെ ഓർമ്മയ്ക്കായിട്ട് തന്റെ ഹൃദയത്തിന്മേൽ വഹിക്കണം.
ആ ഹൃദയത്തിന്മേൽ വഹിക്കുക, മാർപ്പതക്കമായിട്ടത് ഷീൽഡായിട്ട് വെക്കുന്നത് എന്ന് ചോദിച്ചാൽ, അങ്ങനെ അഹറോൻ മന്ദിരത്തിൽ കടക്കുമ്പോഴ് ന്യായവിധി പതക്കത്തിൽ ഇസ്രയേൽ മക്കളുടെ പേര് എപ്പോഴും യഹോവയുടെ മുമ്പാകെ, എല്ലാ ഗോത്രങ്ങളുടെ പിതാക്കന്മാരെ ഓർക്കുമ്പോ അതിലുള്ള മക്കളെയും കൊച്ചുമക്കളെയും എല്ലാം ഓർക്കുകയാണ്. അവരുടെ ആ ഓർമ്മ പേര് എപ്പോഴും യഹോവയുടെ മുൻപാകെ ഓർമ്മയ്ക്കായിട്ട് തന്റെ ഹൃദയത്തിൽ വഹിക്കണം എന്ന് പറയും. അതായത് ഉദ്ദേശം മരിച്ചുപോയവരുടെ ഓർമ്മയ്ക്കായിട്ട് തന്റെ ഹൃദയം വളരെ കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്, ഓർമ്മയ്ക്കായിട്ട് ഹൃദയത്തിൽ വഹിക്കണം. അതുകൊണ്ടാണ് നമ്മൾ കുർബാനയ്ക്ക് പേര് കൊടുക്കുന്നത്. ഓരോ കുർബാനയ്ക്കും ആ ഓർമ്മയ്ക്കായിട്ട് ആ പേരുകൾ പുരോഹിതനെ ഓർത്ത് അതിനുവേണ്ടി പ്രാർത്ഥിച്ച് ചെയ്യുന്നതായ ശുശ്രൂഷകൾ അങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെടുന്നത് എന്നുള്ളത് ഓർപ്പിക്കുകയാണ്. അപ്പൊ എന്നും കൽപ്പിച്ചിരിക്കുന്നു, പുരോഹിത പ്രാർത്ഥനയിൽ ഇസ്രായേൽ മക്കളെ പൊതുവായി ഓർത്താൽ പോരാ, മരിച്ചുപോയ ഗോത്രപിതാക്കന്മാരെ 12 പേരെയും പേര് പറഞ്ഞ് പ്രത്യേകം പ്രത്യേകമായി ഓർക്കണമെന്നാണ് കൽപ്പന. പാസ്റ്ററേ, ഇത് മരിച്ചവർക്ക് വേണ്ടിയുള്ള കൽപ്പനയല്ലേ? ഒന്ന് വീണ്ടും അന്നാമ പറയുക, മരിച്ച ലാസറിന് വേണ്ടി സഹോദരി പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കൈക്കൊള്ളപ്പെടുകയും ചെയ്തത് മുമ്പേ പറഞ്ഞില്ലേ? ഇനിയും പറയാം, മത്തായി 9:18 വായിച്ചാട്ടെ.
അവൻ ഇങ്ങനെ അവരോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രമാണി വന്ന് അവനെ നമസ്കരിച്ചു, എന്റെ മകൾ ഇപ്പോൾ തന്നെ കഴിഞ്ഞുപോയി, എങ്കിലും നീ വന്ന് അവളുടെ മേൽ കൈവച്ചാൽ അവൾ ജീവിക്കും എന്ന് പറഞ്ഞു.
അപ്പൊ മരിച്ചുപോയ മകൾക്ക് വേണ്ടി ഒരു പ്രമാണി വന്ന് യേശുക്രിസ്തുവിനോട് പ്രാർത്ഥിക്കുക, മരിച്ചുപോയ ആൾക്ക് വേണ്ടിയാ പ്രാർത്ഥിക്കുന്നത്. മത്തായി 9:18 എന്താ വാസ്തവം? പിതാവ് ആർക്ക് വേണ്ടിയാണ് കർത്താവിനോട് പ്രാർത്ഥിച്ചത്? മരിച്ച മകൾക്ക് വേണ്ടി തന്നെയാണ് എന്ന് പറയുക. അന്നാമ വീണ്ടും പറഞ്ഞു, ആ പ്രാർത്ഥന ദൈവം തമ്പുരാൻ കൈക്കൊണ്ടോ? അതിനാ ഒത്തിരി കൈക്കൊണ്ടു എന്ന് തന്നെ സമ്മതിച്ചല്ലേ പറ്റുള്ളൂ. ഇനി അപ്പോസ്തല പ്രവൃത്തി 9:40.
പത്രോസ് അവരെയൊക്കെയും പുറത്തിറക്കി മുത്തുകുത്തി പ്രാർത്ഥിച്ചു, ശവത്തിന്റെ നേരെ തിരിഞ്ഞു, ഖദീജായ എഴുന്നേൽക്ക എന്ന് പറഞ്ഞു. അവൾ കണ്ണു തുറന്ന് പത്രോസിനെ കണ്ട് എഴുന്നേറ്റിരുന്നു.
പത്രോസ് മുട്ടുകുത്തി എന്ത് ചെയ്തു? പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചു ആർക്കു വേണ്ടിയാ പ്രാർത്ഥിക്കുന്നേ? മുട്ടുകുത്തി മരിച്ചു കിടക്കുന്ന ഈ തബീത്തയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, മനസ്സിലായി? അവള് കണ്ണു തുറന്നു. അപ്പൊ ഈ അടയാളങ്ങളെല്ലാം യേശുക്രിസ്തു ജീവിപ്പിച്ചതും പത്രോസ് ജീവിപ്പിച്ചതും മരിച്ചവരെ ജീവിച്ചെന്ന് വേദപുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളെല്ലാം പിന്നീട് നമുക്കുള്ള ഒരു മാതൃകയ്ക്ക് വേണ്ടി വെച്ചേക്കുക. ഇതിനുശേഷം ഇപ്പോഴാരും മരിച്ചവരെ ജീവിപ്പിക്കുന്നതായിട്ട് നമുക്കറിയാൻ പാടില്ല. എക്സെപ്ഷണലായിട്ട് അവിടെ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത കുറെ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതല്ലാതെ ബെന്നി ഹിന്നോ ഗിന്നി ഹിന്നോ ഒന്നും ആരെയും ജീവിപ്പിച്ചായിട്ടും നമുക്ക് അറിയാൻ വേണ്ട. ആദ്യ സമയത്ത് ദൈവം ഈ അടയാളം കൊടുത്തപ്പോ വളരെ കൃത്യമാണ്, അതിനൊരു അർത്ഥമുണ്ട്. അത് യേശുക്രിസ്തു ലാസറിന് വേണ്ടിയുള്ള പ്രാർത്ഥന കേട്ടു, മരിച്ചുപോയ മകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന യേശുക്രിസ്തു കേട്ടു, ആ മരിച്ചുപോയ തബീത്തയ്ക്ക് വേണ്ടി പത്രോസ് നിന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം മരിച്ചവർക്ക് വേണ്ടിയാണ്. ഇതും മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയായിരുന്നില്ലേ? അതും ദൈവം കൈക്കൊണ്ടോ? എന്നെ പാസ്റ്റർ കൈക്കൊണ്ടു, സമ്മതിക്കുന്നു. ഒരു സംശയമുണ്ട്, പ്രത്യാശയോട് ദൈവിക ശരണത്തിൽ മരിച്ചവർ യഥാർത്ഥത്തിൽ മരിക്കുന്നില്ലെന്ന് പറഞ്ഞു. എന്നാൽ അവർക്ക് ദൈവത്തെ കാണാനും ദൈവവചനം കേൾക്കാനും സാധിക്കുമോ? അപ്പൊ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയുടെ കാര്യങ്ങളൊക്കെ പാസ്റ്റർ സമ്മതിച്ചു. കഴിഞ്ഞിട്ട് അടുത്ത ചോദ്യം, ഇനി അവർക്ക് ദൈവത്തെ കാണാനും ദൈവവചനം കേൾക്കാനും സാധിക്കുമോ എന്നുള്ള ചോദ്യം. അന്നമ്മ പറഞ്ഞു, നിശ്ചയമായും സാധിക്കുന്നു, എന്റെ വചനം പാലിക്കുന്നവൻ ഒരു നാളും മരിക്കുകയില്ല. യോഹന്നാൻ 8:51 വായിക്കണേ.
നിങ്ങളോട് പറയുന്നു, എന്റെ വചനം പ്രമാണിക്കുന്നവൻ ഒരു നാളും മരണം കാണുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു.
അപ്പോൾ ഒരു നാളും മരണം കാണുകയില്ല എന്ന് കൃത്യമായിട്ട് പറഞ്ഞേക്കുക, എന്റെ വചനം പ്രമാണിക്കുന്നവൻ. ഇനി 6:51 വായിച്ചേ. 6:51
സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാകുന്നു, ഈ അപ്പം തിന്നുന്നവൻ എന്നും എന്നേക്കും ജീവിക്കും.
ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നും എന്നേക്കും ജീവിക്കും.
ഞാൻ കൊടുക്കാനിരിക്കുന്ന അപ്പമോ ലോകത്തിന്റെ ജീവന് വേണ്ടി ഞാൻ കൊടുക്കുന്ന എന്റെ മാംസം ആവുന്നു.
എന്റെ മാംസം കർത്താവിന്റെ ശരീര രക്തങ്ങൾ പങ്കു വിശുദ്ധ കുർബാന. ഈ അപ്പം ഭക്ഷിക്കുന്നവൻ എന്നേക്കും ജീവിക്കും എന്ന് പറയും. ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് ശോശപ്പ ശരീരത്തിൽ അണിയിക്കുന്നത്. അത്രയും നാള് വിശുദ്ധ കുർബാനയെ മാത്രം മൂടിയിരുന്ന ശോശപ്പ ഇപ്പോൾ പോകുന്ന ഇനി പാപം ചെയ്യാത്ത പിന്നെ മത്തായിയെയോ മറിയാമ്മയോ ധരിപ്പിക്കുന്നതിന്റെ ഉദ്ദേശം കർത്താവിന്റെ ശരീര രക്തങ്ങൾ സ്വീകരിച്ച ഒരു വ്യക്തിയാണ്. കർത്താവിന്റെ ശരീര രക്തങ്ങൾ അതിന് സ്വീകരിച്ചിട്ടുള്ളത് കൊണ്ട് അതിനർഹമായ ബഹുമാനത്തോടുകൂടി അയക്കുകയാണ് എന്ന് പറയുക. അപ്പോൾ മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും. യോഹന്നാൻ 5:25
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നു നിരിക്കുന്നു.
ആ ഇപ്പോൾ വന്നു നിരിക്കുന്നു, പിന്നെ ഞാണ്ട് വരുന്നു എന്നല്ല പറഞ്ഞേക്കുന്നത്. ഇപ്പോൾ വന്നു നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ടെറ്റലെസ്റ്റായി എന്ന് പറഞ്ഞാൽ അത് പൂർത്തിയായി. കർത്താവ് കുരിശിൽ പറഞ്ഞ വാക്യം സകലത നിവൃത്തിയായി എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണമാക്കി കർത്താവ്. ഇനി ആകുമെന്നും പറഞ്ഞിരിക്കുകയല്ല, അത് സംഭവിച്ചു. എന്താ സംഭവിച്ചത്? മരിച്ചവർ കബറിനുള്ളിലുള്ളവര് ദൈവത്തിന്റെ ശബ്ദം കേട്ടു. നമുക്കറിയാം പിന്നീട് അതിനായിട്ടല്ല മരിച്ചവരോടും സുവിശേഷം അറിയിച്ചത്. അതൊക്കെ നമ്മള് പത്രോസിന്റെ ലേഖനത്തിൽ നിന്നുള്ള പല പ്രാവശ്യം കണ്ടത്, മൂന്നിന്റെ 19 മുതലുള്ള വാക്യങ്ങളും 4:6 ഒക്കെ പത്രോസിന്റെ ലേഖനത്തിൽ നമ്മൾ കണ്ടതാണ്. അവര് കേൾക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പറയുക. യോഹന്നാൻ 5:28 കബറുകളിലുള്ളവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും എന്ന് പറയുന്നതായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. വീണ്ടും നിങ്ങൾ 8:56 നേരത്തെ നമ്മളൊന്ന് വായിച്ച വാക്യമാ, ഒന്നുകൂടെ വായിച്ചേ. യോഹന്നാൻ 8:56.
നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണും എന്നുള്ളത് കൊണ്ട് ഉല്ലസിച്ചു, അവൻ കണ്ട് സന്തോഷിച്ചിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു.
ആ നിങ്ങളുടെ പിതാവായ അബ്രഹാം എന്റെ ദിവസം കാണുമെന്നുള്ളത് കൊണ്ട് സന്തോഷിച്ചു, അത് അത് കണ്ട് സന്തോഷ ആഗ്രഹിച്ചു, അത് കണ്ട് സന്തോഷിച്ചുമിരിക്കുന്നു എന്ന് വായിക്കും. എന്ന് പറഞ്ഞാൽ അബ്രഹാം പിതാവ് യേശു ക്രിസ്തുവിന്റെ ദിവസം കണ്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അബ്രഹാം മരിച്ചുപോയ അബ്രഹാം അത് കാണുന്നു. അബ്രഹാം കാണുന്നു, കേൾക്കുന്നു, സംസാരിക്കുന്നു, മുൻപിലേക്കുള്ള കാര്യങ്ങൾ ഇതൊക്കെ യേശു ക്രിസ്തു തന്നെ പറഞ്ഞ ഉപമയിൽ അബ്രഹാം പിതാവ് ചെയ്യുന്നതായ കാര്യങ്ങളായിട്ട് യേശു ക്രിസ്തു തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന കാര്യങ്ങളാണെന്നുള്ള സംശയമില്ലാത്തതാണല്ലോ. അദ്ദേഹം കണ്ട് സന്തോഷിച്ചു എന്ന് പറയുക. ഇനി അനേകം തലമുറകൾക്ക് മുമ്പേ മരിച്ചവനായ അബ്രഹാം ക്രിസ്തുവിനെ കണ്ട് സന്തോഷിച്ചു എന്നല്ലേ പറയുന്നത്? അതെ, അങ്ങനെ പറഞ്ഞിട്ട് യോബ് 19:26-27 വാക്യങ്ങളും കൂടെ പറയുക. ജോബ് 19:26-27.
എന്റെ സ്വത്ത് ഇങ്ങനെ നശിച്ച ശേഷം ഞാൻ ദേഹരഹിതനായി ദൈവത്തെ കാണും, ഞാൻ തന്നെ അവനെ കാണും, അന്യനല്ല, എന്റെ സ്വന്ത കണ്ണുകൊണ്ട് അവനെ കാണും, എന്റെ അന്തരംഗം എന്റെ ഉള്ളിൽ ക്ഷയിച്ചിരിക്കുന്നു.
ഞാൻ ദേഹ എങ്ങനെ എഴുതിയേക്കുന്നത്?
ദേഹരഹിതനായി.
നോക്കോട്ടെ, ദേഹസഹിതനായി എന്നല്ലേ അല്ലേ? ആണ്. ഏത് വേർഷനാണ് അത്? നമ്മുടെ ബൈബിൾ സൊസൈറ്റിയുടെ ആണോ?
അതെ.
ആ ഓക്കെ. ആ ഇവിടെ എന്തെങ്കിലിരിക്കുന്നതിനകത്ത് സഹിതനായി എന്നാ ഈ അന്നാമയൻ പാസ്റ്ററും എഴുതിയിരിക്കുന്നതും രഹിതനായി എന്ന് എഴുതിയിരിക്കുന്നത്. അത് അത് ഒരു തെറ്റാണ്. ശരീര ദേഹസഹിതനായിട്ട് തന്നെയാണ് കാണുന്നത്. കാരണം എന്നാന്ന് ചോദിച്ചാൽ പുതിയ ശരീരം ദൈവം കൊടുക്കുമല്ലോ. അപ്പം ഞാൻ സുറിയാനിയിൽ നിന്നുള്ള തർജ്ജമയും കൂടെ ഞാനൊന്ന് നോക്കിക്കോട്ടെ. സംശയം വന്നതുകൊണ്ട് എനിക്ക് ഒരു മിനിറ്റ്, ഒരു 30 സെക്കൻഡ് എനിക്ക് തരണം. ഇംഗ്ലീഷ് വേർഷനിൽ എങ്ങനെ എഴുതിയേക്കുന്ന
നോക്കിയെടുത്തോട്ടെ.
അച്ഛൻ, നമ്മുടെ ഓർത്തഡോക്സ് ബൈബിളിൽ ഇങ്ങനെ
എഴുതിയിരിക്കുന്നത്,
മസിൽസ് ഓഫ് മൈ ബോഡി ഹാവ് ഡീകെയ്ഡ് അണ്ടർ മൈ സ്കിൻ ആൻഡ് മൈ ബോൺസ് ആർ ഹെൽഡ് ഇൻ മൈ ടീത്ത്.
ബാക്കി
26-27 ഒന്ന് നോക്കട്ടെ.
26
ആ പറയുന്നത്, ആൻഡ് ടു റേസ് അപ്പ് മൈ സ്കിൻ ദാറ്റ് എൻഡ്യൂർസ് ദീസ് തിങ്സ് ഫോർ ദീസ് ഹാവ് ബീൻ അക്കംപ്ലിഷ്ഡ് ഫോർ മീ ബൈ ദ ലോർഡ് വിച്ച് ഐ മൈസെൽഫ് ആം കോൺഷ്യസ് ഓഫ് ആൻഡ് മൈ ഐസ് ഹാവ് ബിഹെൽഡ് ആൻഡ് നോട്ട് ദോസ് ഓഫ് അനദർ ഓൾ ഹാസ് ബീൻ അക്കംപ്ലിഷ്ഡ് ഫോർ മീ ഇൻ മൈ ബോസം.
ഓക്കെ, അപ്പം ശരീര സഹിതനായി എന്നൊരു മീനിങ്ങിൽ തന്നെയാണ് ഇവിടെ കാണുന്നത്. എന്റെ ചർമ്മവും എന്റെ ജഡവും ക്ഷയിച്ചാലും എന്റെ കണ്ണ് ദൈവത്തെ കാണുമ്പോൾ എന്റെ അന്തരംഗം പ്രകാശം കാണും, എന്തിനവനെ ഉപദ്രവിക്കുന്നു നിങ്ങൾ പറയുന്നു, എന്നിൽ കുറ്റം കണ്ടെങ്കിൽ നന്നായിരുന്നു, വാളിന്റെ മുമ്പിൽ നിന്ന് മാറിക്കൊള്ളുവിൻ എന്ന് പറയുക. പോട്ടെ, അത് വലിയ പ്രാധാന്യമുള്ള കാര്യമല്ല എങ്കിൽ തന്നെയും ഞാൻ ഉറപ്പിക്കുക, എന്തായാലും മരണശേഷവും മരണത്തിനപ്പുറവും എന്റെ സ്വന്തം കണ്ണു തന്നെ അവനെ കാണും എന്ന് പറയുക, അന്യനല്ല എന്റെ സ്വന്തം കണ്ണു തന്നെ അവനെ കാണുമെന്ന് ഇയ്യോബ് പറയുക. അപ്പോ മരിച്ചതിന് ശേഷം ഇത് കാണാനും കേൾക്കാനും ഒക്കെ സാധിക്കുമെന്നുള്ള അർത്ഥമാണ് എന്നുള്ളത് അന്നമ്മ പറയുക. അന്നമ്മ വേണ്ടി ചോദിച്ചെന്താ സംശയം തീർന്നോ? മരണാനന്തരം ദൈവത്തെ കാണുമെന്ന് ഇയ്യോബിന്റെ ദൃഢവിശ്വാസമാണ് എന്ന് പറയുക. 1 കൊരിന്ത്യർ 13:12 കൂടെ വായിച്ചാട്ടെ. 1 കൊരിന്ത്യർ 13:12.
ഇപ്പോൾ ഞാൻ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും.
ഓക്കേ, ഇപ്പോൾ ഞാൻ കണ്ണാടിയിൽ കടമൊഴിയായിട്ട് കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോൾ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ അറിയും എന്ന് പറഞ്ഞാൽ മരണത്തിനപ്പുറം ദൈവത്തോട് ചേർന്ന് നിന്ന് മുഖാമുഖം കാണും എന്നുള്ള വലിയ പ്രത്യാശ ആ വാക്യം കൂടി അന്നമ്മ വായിച്ചു കേൾപ്പിച്ചു. പാസ്റ്റർ പറഞ്ഞു സ്തോത്രം. ഇപ്പോൾ നാം കണ്ണാടി കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. അന്നമ്മ വീണ്ടും പറയുക, ശരീരത്തിൽ നിന്നും വേർപെടുന്ന ആത്മാവ് പൂർണമായും സ്പഷ്ടമായും കാണുകയും അറിയുകയും ചെയ്യുമെന്ന് വിശുദ്ധ പൗലോസ് പറയുന്നു. മരിച്ചവർ മൗലികളായി ഒന്നും അറിയാതിരിക്കുകയല്ലെന്ന് ബോധ്യമായല്ലോ പറയുക. 14:8-9 വായിച്ചാട്ടെ എന്ന് അന്നാമ നിർദ്ദേശിക്കുന്നു.
ജീവിക്കുന്നുവെങ്കിൽ നാം കർത്താവിനായി ജീവിക്കുന്നു, മരിക്കുന്നുവെങ്കിൽ കർത്താവിനായി മരിക്കുന്നു. അതുകൊണ്ട് ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കർത്താവാകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർത്തുകയും ചെയ്തത്.
ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിക്കുന്നവർക്കും കർത്താവേകേണ്ടതിനല്ലോ ക്രിസ്തു മരിക്കുകയും ഉയർത്തുകയും ചെയ്തത്. അപ്പൊ മരിച്ചുപോയവരുടെയും കൂടെ കർത്താവാ. വളരെ കൃത്യമായി അബ്രഹാം, ഇസ്ഹാഖ്, യാക്കോബിന്റെ ദൈവമല്ലോ എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നു എന്ന് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അവൻ മരിച്ചവരുടെ ദൈവം, ജീവനുള്ളവരുടെ ദൈവമാണ് അവൻ, എല്ലാവരും അവന് ജീവിച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും, മർക്കായുടെ സുവിശേഷത്തിൽ നിന്നും, മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്നും ഒക്കെ നമ്മൾ നേരത്തെ കണ്ടതാ. ഇവിടെ അതേ അർത്ഥം തന്നെ, ഇവിടെ ജീവിക്കുന്നുവെങ്കിലും മരിക്കുന്നുവെങ്കിലും നാം കർത്താവിനുള്ളവർ തന്നെ. മരിച്ചവർക്കും ജീവിക്കുന്നവർക്കും കർത്താവേകേണ്ടതിനല്ലോ ക്രിസ്തു മരിച്ചു ഉയർക്കുകയും ചെയ്തു എന്നാ പറഞ്ഞു. ഈ വാക്യങ്ങളിൽ ഇരുലോകങ്ങളുടെ അധിപനായ ദൈവതിരുസന്നിധിയിൽ മരിച്ചവരും ജീവനുള്ളവരും തുല്യരാണെന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ വാങ്ങിപ്പോയവരും നിനക്കും നിന്റെ ഏകജാതനും പരിശുദ്ധാത്മാവിനും ഞങ്ങളോട് ഞങ്ങളുടെ വാങ്ങിപ്പോയവരോടും കരുണ ചെയ്യണമേ എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ നമ്മൾ എപ്പോഴും നമ്മളുടെ കാര്യം പറഞ്ഞാലും നമ്മുടെ വാങ്ങിപ്പോയവരുടെയും കാര്യം പറയും. ഒരു പുരോഹിതൻ ധൂമം അണച്ച് പടിഞ്ഞാട്ട് വരുന്ന സമയത്ത് പറയുന്ന തന്നെ സത്യവിശ്വാസമുള്ള സഭയുടെ വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെ ആത്മാക്കളുമേ കരുണ ചെയ്തുകൊണ്ട് പാപിയായ തന്റെ ദാസന്റെ ധൂപകലശത്തെ ശുദ്ധീകരിക്കുന്നവനാകുന്നു. ഭദ്രയുഗനന്മാരെ എന്ന് പറഞ്ഞാൽ രണ്ട് ലോകങ്ങളിലും എന്ന് വന്നേക്കും തന്നെ, ഇഹലോകത്തിലും പരലോകത്തിലും, മനസ്സിലായോ? ഈ ഇരു ലോകങ്ങളുടെ അധിപനായ ദൈവതിരുസന്ധിയിൽ മരിച്ചവരും ജീവനുള്ളവരും തുല്യരാണെന്നാണ് കാണുന്നത്. പാസ്റ്ററെ, വേദപുസ്തകം ശരിയായി പഠിക്കുന്നവർ ശാരീരിക മരണം പ്രാപിച്ച വിശ്വാസികൾ മൗനത്തിലാണെന്നും ഒന്നും അറിയാത്തവരാണെന്നും മറ്റും പറയുകയില്ല. എബ്രായർ 9:27-28 കൂടെ വായിച്ചാട്ടെ എന്ന് അന്നമ്മ ഓർപ്പിക്കുക.
ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാവും.
തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്ക്, ഇത് രക്ഷയുടെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ നേരത്തെ നമ്മൾ പഠിച്ചിട്ടുള്ള വാക്യമായ ഇബ്രായലേഖനത്തിൽ നിന്ന്, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷമാകും. അന്നാമ എന്നിട്ട് ഒരു ചോദ്യം ചോദിക്കുക, ഈ കാത്തു നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ മരിച്ചവരായ ആത്മലോകവാസികൾ ഉൾപ്പെടുകയില്ലേ? കർത്താവിന്റെ മഹത്വപ്രത്യക്ഷതയുടെ ദിവസത്തിൽ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്ന വാങ്ങിപ്പോയവർ ഒന്നും അറിയാത്ത മൗനികളാണെന്ന് പറയുന്ന പോഷത്വമല്ലേ? നോക്കൂ, കാത്തിരിക്കുക അവര്. ആ കാത്തിരിക്കുന്നവര് ഉണ്ടാകിടക്കുക നമുക്ക് പറയാൻ പറ്റുമോ? ഒറ്റ വാക്യം കൊണ്ട് നമുക്ക് തെളിയിക്കാവുന്നതല്ല. ഇത്രയും കാര്യങ്ങളെല്ലാം നമ്മൾ കണ്ടത് തന്നെയാണ്. അവർക്ക് കേൾക്കാൻ, അവർക്ക് സംസാരിക്കാൻ സാധിക്കുന്നവരോടെല്ലാം ദൈവം ദയ ചെയ്യുന്നു. മറ്റവർക്ക് വേണ്ടി അവർക്ക് പ്രാർത്ഥിക്കുന്നു. അവർ സജീവമായിട്ട് നിൽക്കുക, അവർ കാത്തിരിക്കുക, ഇതെല്ലാം ഇവിടെ പറയുക. ക്രിസ്തുവിന്റെ ശരീരമായ വിശുദ്ധ സഭയുടെ അവയവങ്ങളായ ജീവനുള്ളവരും മരിച്ചവരുമായുള്ള പരസ്പര ബന്ധവും കൂട്ടായ്മയും അനിവാര്യമായ ആവശ്യമായി വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുമ്പോൾ അതിനെ നിഷേധിക്കുന്നത് തെറ്റല്ലേ? മരിച്ചവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആവശ്യവും യോഗ്യവും വേദാനുസരണവുമാണെന്ന് സ്പഷ്ടമായിരിക്കുമ്പോൾ അതിനെ എതിർക്കുന്നത് പാപവും ദൈവനിന്ദയുമാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുന്നു. 2 തിമോത്തിയോസ് 1:18 മരിച്ചുപോയവർക്ക് വേണ്ടി ഒനേസിഫോറസിന് വേണ്ടി പൗലോസ് ശ്ലീഹ പ്രാർത്ഥിക്കുന്നത് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ പ്രാർത്ഥന ഇങ്ങനെയാണ്: ആ ദിവസത്തിൽ കരുണ കണ്ടെത്തുവാൻ, കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തുവാൻ ദൈവവിന് സംഗതിയാക്കട്ടെ എന്ന് അതേ പ്രാർത്ഥന തന്നെയാണ് നമ്മൾ വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ആ കുക്കിലിയൻ നമ്മൾ ചൊല്ലുന്നത്, മക്കളിൽ അപ്പൻ കൃപ ചെയ്യുന്നതുപോലെ ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യുമെന്ന. 103:13 ഒന്ന് വായിക്കാമോ? 103:13
അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തന്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു.
ഈ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് നമ്മൾ കരുണ 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 ഈ ഒരു കരുണയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക. ആ ദിവസത്തിൽ കർത്താവിന്റെ മക്കൾ കരുണ കണ്ടെത്തുവാൻ ദൈവവിനെ സംഗതിയാക്കട്ടെ. അപ്പന് മക്കളോട് കരുണ തോന്നുന്ന പോലെ യഹോവയ്ക്ക് ഭക്തന്മാരോട് കരുണ തോന്നും. നമ്മള് ലൗകികമായ കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അതിന് അനുഗ്രഹങ്ങളൊക്കെ വേണം. പക്ഷെ കരുണ യഥാർത്ഥമായിരിക്കുന്ന മേഴ്സി, ലോർഡ് ഹാവ് മേഴ്സി അപ്പോൺ അസ് ദ സിന്നർ, ഞങ്ങൾ പാപികളായ ഞങ്ങളോട് കരുണ ചെയ്യേണ്ടത് എപ്പോഴാ? കർത്താവിന്റെ പക്കൽ കരുണ കണ്ടെത്തണം. ആ ദിവസത്തിൽ കർത്താവിന്റെ രണ്ടാമത്തെ വരവെങ്കിൽ, അതാണ് നമ്മൾ പ്രത്യാശയോടുകൂടി വാങ്ങിപ്പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. അവര് തെറ്റി, നമ്മുടെ കണ്ണിൽ അവർ തെറ്റ് ചെയ്തവരായിരിക്കാം, പക്ഷെ മരണത്തിന്റെ ഏതെങ്കിലും ഒരു നിമിഷമെങ്കിലും അവർക്ക് അനുതാപമുണ്ടെങ്കിൽ ദൈവം ആ പ്രാർത്ഥന സ്വീകരിക്കും. നമ്മളെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ യോഗ്യതയും കാര്യങ്ങളും എല്ലാം ദൈവം സ്വർഗമാണ് നിശ്ചയിക്കുന്നത്. പക്ഷെ നമ്മൾ പ്രാർത്ഥിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അങ്ങനെ പ്രാർത്ഥനകൾ കൊണ്ട് അനേകർക്ക് പ്രയോജനം ലഭിച്ചു നമ്മൾ കാണുന്നുണ്ട്. മരണത്തിനപ്പുറമായി ജീവനിലേക്ക് മറ്റുള്ളവരുടെ പ്രാർത്ഥനകൾ കൊണ്ട് വന്നത് നമ്മൾ കാണുന്നുണ്ട്. അത് വളരെ കൃത്യമായി ഇത്രയും വാക്യങ്ങൾ എല്ലാം പറഞ്ഞത് മരിച്ചവരെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്നുള്ളത്, അതാണ് നമ്മൾ സഭയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് പ്രത്യേകിച്ച് ഓർക്കുക. എന്നിട്ട് നാം വേദവിപരീതകളാകാതെ വേദാനുസാരികളായി നടക്കേണ്ടതാണല്ലോ. മരിച്ചവരെ പറ്റി നിങ്ങൾ അറിവില്ലാതിരിക്കുന്നത് എങ്ങനെ? അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കും. 1 തെസ്സലോനിക്കന്മാരിന്റെ 13 വായിച്ച്:
സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു.
ആ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച്, അവർ ഉറക്കത്തിലാണെന്നാ പറയുക, അവർ നിദ്ര കൊള്ളുക. ആ നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് നിങ്ങൾ അറിവില്ലാത്തവരായിരിക്കരുത് എന്ന് പറയുക. അതുകൊണ്ട് വേണ്ട പോലെ നമ്മൾ അത് തിരിച്ച് മനസ്സിലാക്കണം. വളരെ മനോഹരമായി അന്നമ്മ പറഞ്ഞ് അവസാനിപ്പിക്കുക. പാർത്ത് പറഞ്ഞ അന്നമ്മേ, വളരെ സന്തോഷം, സ്തോത്രം സ്തോത്രം. തിരുവചനത്തിൽ നിന്ന് ഇത്രയും പുതിയ അറിവുകൾ ലഭിച്ചത് സന്തോഷം, സ്തോത്രം. വല്ലപ്പിക്ക, ഞാൻ പോട്ടെ, ഇനിയും വരാം, സ്തോത്രം. അണ്ണേ അന്നമ്മ പറഞ്ഞു, വളരെ സന്തോഷം പാർത്ത്വേ. പാർത്ത് ഇനിയും വരണം, നമുക്ക് തിരുവചനത്തിൽ നിന്ന് ഇനിയും സംസാരിക്കാം. സ്തോത്രം എന്ന അന്നാമ്മയും പ്രതിവാക്യവുമായിട്ട് പറഞ്ഞ് അവസാനിപ്പിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്നു വളരെ മനോഹരമായിട്ട് അച്ഛൻ ഈ കാര്യങ്ങളെല്ലാം അന്നത്തെ കാലഘട്ടത്തിൽ വളരെ ഭംഗിയായിട്ട് അത് എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് കുറച്ചൊക്കെ ഒന്ന് ആഡ് ചെയ്തൊക്കെ ഒന്ന് പഠിക്കാനായിട്ടൊക്കെ സാധിച്ചില്ല. ദൈവത്തെ നമുക്ക് പ്രത്യേകമായിട്ട് സ്തുതിക്കാം. വാങ്ങിപ്പോയവരെ എല്ലാം ഓർത്ത് നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരെ സജീവമായിട്ട് ദൈവസന്നിധിയിൽ നിൽക്കുന്നു. അവരുടെ പ്രാർത്ഥന മധ്യസ്ഥയിൽ നമുക്ക് അഭയം പ്രാപിക്കുകയും ചെയ്യാം. അടുത്തത് വിശുദ്ധന്മാരോടുള്ള മധ്യസ്ഥ പ്രാർത്ഥന എന്നുള്ള ചാപ്റ്ററാണ്. ഇന്നിപ്പം സമയം അവസാനിക്കുന്നത് കൊണ്ട്, കൃത്യമായി സമയം അവസാനിക്കുന്നത് കൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. അടുത്ത ദിവസം നമുക്ക് 7-ാമത്തെ ചാപ്റ്റർ തുടങ്ങാവുന്നതാണ്. 7-8 ചാപ്റ്ററും കൂടെ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. നമ്മള് കുഴപ്പമില്ലാതെയാണ് ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ സമയം അതിനനുസരിച്ചാണ് പോകുന്നതെന്ന് വിചാരിക്കുന്നു. വേറെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ, പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ പറയാം.
അച്ഛൻ ഇത്രയും ഭംഗിയായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു പഠിപ്പിക്കുന്നതിൽ അച്ഛന് ഒത്തിരി ഒത്തിരി ഞാൻ നന്ദി പറയുന്നു. ഒരു കാര്യം, ഒരു പ്രാവശ്യമല്ല, പല റെഫറൻസ് നമുക്ക് എന്തെല്ലാം കിട്ടുന്നുണ്ട് ഇതിനകത്ത്. ഒന്നും അറിയാമയായിരുന്നു ഞങ്ങൾക്ക്. ഇത്രയും പ്രയോജനം ചെയ്യുന്ന, ഒത്തിരി പ്രയോജനം ചെയ്യുമെന്ന് ഞാൻ പറയുന്നു. അച്ഛനെ വീണ്ടും ദൈവം അനുഗ്രഹിക്കട്ടെ. പല പല കൂടുതലായിട്ട് പ്രവർത്തിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കുവാനും അച്ഛന് ഉപകരിക്കട്ടെ എന്ന് പറയുന്നു. വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. അച്ഛന് പ്രത്യേകം നന്ദി.
ഓക്കെ, നമുക്ക് എന്നാലും പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. ശുദ്ധമുള്ള പിതാവേ, ശുദ്ധമുള്ളതിന് തിരുനാമത്തിൽ ഞങ്ങളെ നിസാസുകൊള്ളണം. രക്ഷിതാവായ പുത്രാജയമുള്ള സ്ത്രീപായാൽ ഞങ്ങളെ മറച്ചു കൊണ്ടാണ്. ശുദ്ധമുള്ള റൂഹ, ശുദ്ധമുള്ളതിന്റെ കുടിയിരിപ്പിന്റെ ഫോനങ്ങളെ ഞങ്ങളെ ശ്രമിച്ചു കൊണ്ടാണ്. ദൈവമായ കർത്താവ് നേരത്തിലും കാലമൊക്കെ ഉള്ള സമയത്ത് തന്നെ നിന്റെ ദൈവത്തിന്റെ ചിറകിൽ ഞങ്ങളെ മറച്ചുകൊള്ളണം. ബാർഷമോർപ്പിതൃത്തുള്ള പരിശുദ്ധാത്മാവാം ദൈവം അവിടുത്തെ സംസർഗവാസം കൂട്ടായ്മ ഞങ്ങളെല്ലാവരോടും ഞങ്ങളുടെ എം എം ബി എസിന്റെ എല്ലാ പ്രവർത്തനങ്ങളോടും പ്രവർത്തകരോടും ഞങ്ങളുടെ കുടുംബങ്ങളോടും സ്വാമി തലങ്കയോ തെലങ്കയോ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ നല്ല പ്രവർത്തനങ്ങളോടും ഞങ്ങളുടെ നല്ല ആഗ്രഹങ്ങളോടും ഞങ്ങളുടെ വാങ്ങിപ്പോയവരുടെ ആത്മാക്കളോടും എന്നേക്കും വർദ്ധിച്ചിരിക്കുമാറാകണമേ.
ആമേൻ.